ബാല്യക്കാരന്റെ തൈലം നാറുമാറാക്കുന്നു, അല്പഭോഷത്വം ജ്ഞാനമാന്യങ്ങളെക്കാൾ ഘനമേറുന്നു. ജ്ഞാനിയുടെ ബുദ്ധി അവന്റെ വലത്തുഭാഗത്തും മൂഢന്റെ ബുദ്ധി അവന്റെ ഇടത്തുഭാഗത്തും ഇരിക്കുന്നു. ഭോഷൻ നടക്കുന്ന വഴിയിൽ അവന്റെ ബുദ്ധി ക്ഷയിച്ചു, താൻ ഭോഷൻ എന്ന് എല്ലാവർക്കും വെളിവാക്കും. അധിപതിയുടെ കോപം നിന്റെ നേരെ പൊങ്ങുന്നുവെങ്കിൽ നീ നിന്റെ സ്ഥലം വിട്ടു മാറരുത്. ശാന്തി മഹാപാതകങ്ങളെ ചെയ്യാതിരിക്കാൻ കാരണമാകും. അധിപതിയുടെ പക്കൽ നിന്ന് പുറപ്പെടുന്ന തെറ്റുപോലെ ഞാൻ സൂര്യന് കീഴിലെ ഒരു തിന്മ കണ്ടു. മൂഢന്മാർ ശ്രേഷ്ഠ പദവിയിൽ എത്തുകയും ധനവാന്മാർ താണനിലയിൽ ഇരിക്കുകയും ചെയ്യുന്നത് തന്നെ. ദാസന്മാർ കുതിര പുറത്തിരിക്കുന്നതും പ്രഭുക്കന്മാർ ദാസന്മാരെ പോലെ കാൽനടയായി നടക്കുന്നതും ഞാൻ കണ്ടു. കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും, തള്ളുകെട്ടുന്നവന് അതുകൊണ്ട് ദണ്ഡം തട്ടും, വിറവ് കീറുന്നവന് അതിനാൽ ആപത്തും വരും. ഇരുമ്പായുധം മൂർച്ചയില്ലാഞ്ഞിട്ട് അതിന്റെ വായ്ത്തല തേക്കാതിരുന്നാൽ അവനധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും. ജ്ഞാനമോ കാര്യസ്ഥിതിക്ക് ഉപയോഗമുള്ളതാകുന്നു. മന്ത്രപ്രയോഗം ചെയ്യും മുമ്പേ സർപ്പം കടിച്ചാൽ മന്ത്രവാദിയെ വിളിച്ചിട്ട് ഉപകാരമില്ല. ജ്ഞാനിയുടെ വായിലെ വാക്ക് ലാവണ്യമുള്ളത് മൂഢന്റെ അവരമോ അവനെ തന്നെ നശിപ്പിക്കും. അവന്റെ വായിലെ വാക്കുകളുടെ ആരംഭം പോഷത്വവും അവന്റെ സംസാരത്തിന്റെ അവസാനം വല്ലാത്ത ഭ്രാന്ത് തന്നെ. ഭോഷൻ വാക്കുകളെ വർദ്ധിപ്പിക്കുന്നു. സംഭവിപ്പാനിരിക്കുന്നത് മനുഷ്യൻ അറിയുന്നില്ല. അവന്റെ ശേഷം ഉണ്ടാക്കുവാനുള്ളത് ആർ അവനെ അറിയിക്കും? പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നം ക്ഷീണിച്ചു പോകുന്നു. ബാലനായ രാജാവും അധികാലത്ത് ഭക്ഷണം കഴിക്കുന്ന പ്രഭുക്കന്മാരും ഉള്ള ദേശമേ നിനക്കയ്യോ കഷ്ടം. കുലീനപുത്രനായ രാജാവും മദ്യപാനത്തിനല്ല ബലത്തിനു വേണ്ടി മാത്രം തക്കസമയത്ത് ഭക്ഷണം കഴിക്കുന്ന പ്രഭുക്കന്മാരുമുള്ള ദേശമേ നിനക്ക് ഭാഗ്യം. മടിവ് കൊണ്ട് മേൽപ്പുര വീണുപോകുന്നു, കൈകളുടെ ആലസ്യം കൊണ്ട് വീട് ചോരുന്നു, സന്തോഷത്തിനായിട്ട് വിരുന്ന് കഴിക്കുന്നു. വീഞ്ഞ ജീവനെ ആനന്ദിപ്പിക്കുന്നു, ദ്രവ്യമോ സകലത്തിനും ഉതകുന്നു. നിന്റെ മനസ്സിൽ പോലും രാജാവിനെ ശപിക്കരുത്. നിന്റെ ശയനഗ്രഹത്തിൽ വെച്ചു പോലും ധനവാനെ ശപിക്കരുത്. ആകാശത്തിലെ പക്ഷി ആ ശബ്ദം കൊണ്ടുപോകുവാനും പർവ്വജാതി ആ കാര്യം പ്രസിദ്ധമാക്കുവാനും മതി. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. ഒരു ഓഹരി ഏഴായിട്ടോ എട്ടായിട്ടോ വിഭാഗിച്ചു കൊള്ളുക. ഭൂമിയിൽ എന്ത് അനർത്ഥം സംഭവിക്കുമെന്ന് നീ അറിയുന്നില്ലല്ലോ. മേഘം വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നാൽ ഭൂമിയിൽ പെയ്യും. വൃക്ഷം തെക്കോട്ടോ വടക്കോട്ടോ വീണാൽ വീണിട്ട് തന്നെ കിടക്കും. കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. കാറ്റിന്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായത് വരുന്നതെങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ സകലം ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല. രാവിലെ നിന്റെ വിത്ത് വിതയ്ക്കാം, വൈകുന്നേരത്ത് നിന്റെ കൈകളച്ചിരിക്കരുത്. ഇതോ അതോ ഏത് സഫലമാകുമെന്ന് രണ്ടും ഒരുപോലെ നന്നായിരിക്കുമോ എന്ന് നീ അറിയുന്നില്ലല്ലോ. വെളിച്ച മനോഹരവും സൂര്യനെ കാണുന്നത് കണ്ണിനിമ്പവുമാകുന്നു. മനുഷ്യൻ ബഹുകാലം ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവൻ അതിലൊക്കെ സന്തോഷിക്കട്ടെ. എങ്കിലും അന്ധകാരകാലം ദീർഘമായിരിക്കുമെന്നും അവൻ ഓർത്തുകൊള്ളട്ടെ. വരുന്നതൊക്കെ മായയത്രേ. യൗവനക്കാര, നിന്റെ യൗവനത്തിൽ സന്തോഷിക്ക. യൗവനകാലത്ത് നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്കിഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക. ആകയാൽ നിന്റെ ഹൃദയത്തിൽ നിന്റെ ദേഹത്തിൽ നിന്ന് നീക്കി കളവ. ബാല്യവും യൗവനവും ആയത്രേ. നിന്റെ യൗവനെ ഓർത്തു പോവുക. ദൂർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോവുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ. അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും, അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. കിളിവാതുകളിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും. തെരുവിലെ കഥകൾ അടയും. അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. പക്ഷികളുടെ ശബ്ദത്തിങ്കിൽ ഉണർന്നുപോകും. പാട്ടുകാർത്തികളൊക്കെയും തളരുകയും ചെയ്യും. അന്ന് അവർ കയറ്റത്തെ പേടിക്കും. വഴിയിൽ ഭീതികളുള്ളതായി തോന്നും. ബദാം വൃക്ഷം പൂക്കും, തുള്ളനെഴിഞ്ഞു നടക്കും. യോജനക്കുരു ഫലിക്കാതെ വരും. മനുഷ്യൻ തന്നെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. വിലാപം കഴിക്കുന്നവർ ഭീതിയിൽ ചുറ്റി സഞ്ചരിക്കും. അന്ന് വെള്ളിച്ചെറുടെ അറ്റുപോകും. പൊൻകിണ്ണം തകരും. ഉറവിങ്കിലെ കുടം ഉടയും. കിണറ്റിങ്കിലെ ചക്രം തകരും. പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കളേക്ക് മടങ്ങിപ്പോകും. ആ മായ മായ സകലവും മായ എത്രേ എന്ന് സഭാപ്രസംഗി പറയുന്നു. സഭാപ്രസംഗി ജ്ഞാനിയായിരുന്നത് കൂടാതെ അവർ ജനത്തിന് പരിജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുകയും ചിന്തിച്ച് ശോധന കഴിച്ച് അനേക സദൃശ്യ വാക്കും ശമിക്കുകയും ചെയ്തു. ഇമ്പമായുള്ള വാക്കുകളും നേരായി എഴുതിയിരിക്കുന്നവയും സത്യമായുള്ള വചനങ്ങളും കണ്ടെത്തുന്നവൻ സഭാപ്രസംഗി ഉത്സാഹിച്ചു. ജ്ഞാനികളുടെ വചനങ്ങൾ മുടിങ്കോൾ പോലെയും സഭാധിപന്മാരുടെ വാക്കുകൾ തറച്ചിരിക്കുന്ന ആണികൾ പോലെയും ആകുന്നു. അപൂരിയുടെ എന്നാൽ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു. എന്നാൽ എന്റെ മകനെ പ്രബോധനം കൈക്കൊള്ളുക. പുസ്തകം ഓരോന്നുണ്ടാക്കുന്നതിന് അവസാനമില്ല. അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണം തന്നെ. എല്ലാറ്റിന്റെയും സാരം കേൾക്കുക. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാവുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായസ്ഥാനത്തിലേക്ക് വരുത്തുന്നല്ലോ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം. ആമോസിന്റെ മകനായ യെശയ്യാവ്, യഹൂദ രാജാക്കന്മാരായ ഉസ്സിയാവ്, യോഥാം, ആഹാസ്, യെഹിസ്കിയാവ് എന്നിവരുടെ കാലത്ത് യഹൂദയെയും യെരുശലേമിനെയും പറ്റി സന്ദർശിച്ച ദർശനം. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക്ക. യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി. അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാളതന്റെ ഉടവിനെയും കഴുതന്റെ യജമാനന്റെ പുൽസട്ടിയെയും അറിയുന്നു. ഇസ്രായേലോ അറിയുന്നില്ല, എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ പാപമുള്ള ജാതി, അവർക്ക് ഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, പശളായി നടക്കുന്ന മക്കൾ. അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അടച്ചിട്ടിട്ടെന്ത്? നിങ്ങൾ അധികം അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടിവരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെട്ടി കഴുകിയിട്ടില്ല, വെച്ചുകെട്ടിയില്ല, എണ്ണ പുരട്ടി ചമപ്പിച്ചിട്ടുമില്ല. നിങ്ങളുടെ ദേശ ശൂന്യമായി, നിങ്ങളുടെ പട്ടണങ്ങൾ തീച്ചിരയായി. നിങ്ങൾ കാണുകെ അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നു കളയുന്നു. അത് അന്യജാതിക്കാർ ഉന്മൂലം നാശം ചെയ്തതുപോലെ ശൂന്യമായിരിക്കുന്നു. സിയോൻ പുത്രി, മുന്തിരിത്തോട്ടത്തിലെ കുടിൽ പോലെയും വെള്ളരി തോട്ടത്തിലെ മാടം പോലെയും നിരോധിച്ച പട്ടണം പോലെയും ശേഷിച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവ, നമുക്ക് അത്യല്പമായൊരു ശേഷിപ്പ് വച്ചിരിക്കുന്നുവെങ്കിൽ നാട്ടോദവം പോലെയാകുമായിരുന്നു, ഗൊമോറയ്ക്ക് സദൃശ്യമാകുകയുമായിരുന്നു. സോദോം അധിപതികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. ഗൊമോറ ജനമേ, നമ്മുടെ ദൈവത്തിന്റെ ന്യായ പ്രമാണം ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ ഹനനിയാവങ്ങളുടെ ബാഹുല്യം എനിക്ക് എന്തിനെന്ന് യഹോവ അരുളി ചെയ്യുന്നു. മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാകവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലോട്ടുകുറ്റന്മാരുടെയോ രക്തം എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ എന്റെ സന്നിധിയിൽ വരുമ്പോൾ എന്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചതാർ? ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. രൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസിയും ശബത്തും സഭായോഗം കൂടുന്നതും നീലികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു. അവയെനിക്ക് അസഹ്യം. ഞാനവ സഹിച്ച് മുഷിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണ് മറിച്ചുകളെയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവീൻ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എന്റെ കണ്ണിന് മുമ്പിൽ നിന്ന് നീക്കിക്കളവീൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവീൻ. നന്മ ചെയ്യുവാൻ പഠിപ്പീൻ. ന്യായമന്വേഷിപ്പീൻ. പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവീൻ. അനാഥന് ന്യായം നടത്തിക്കൊടുപ്പീൻ. വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ. വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും, ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും, പഞ്ഞി പോലെ ആയിത്തീരുമെന്ന് നിങ്ങൾ മനസ്സുവെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. മറച്ച് മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിനിരയായിത്തീരും. യഹോവയുടെ വായ് അരുളി ചെയ്തിരിക്കുന്നു. വിശ്വസ്ത നഗരം ദേശീയായി തീർന്നിരിക്കുന്നതെങ്ങനെ? അതിൽ ന്യായം നിറഞ്ഞിരിക്കുന്നു, നീതി വസിച്ചിരിക്കുന്നു. ഇപ്പോഴോ കൊലപാതകന്മാർ നിന്റെ വെള്ളി ഇടമായി നിന്റെ മീഞ്ഞ് വെള്ളം ചേർന്നു ഇരിക്കുന്നു. നിന്റെ പ്രഭുക്കന്മാർ മത്സരികൾ, കള്ളന്മാരുടെ കൂട്ടാളികൾ തന്നെ. അവരൊക്കെയും സമ്മാനപ്രിയനും പ്രതിഫലം കാംക്ഷിക്കുന്നവരുമാവുന്നു. അവർ അനാഥന ന്യായം നടത്തി കൊടുക്കുന്നില്ല. വിധവയുടെ വ്യവഹാരം അവരുടെ അടുക്കൽ വരുന്നുമില്ല. അതുകൊണ്ട് ഇസ്രായേലിന്റെ വല്ലഭനായി സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. ആ ഞാൻ എന്റെ വൈരികളോട് പക വീട്ടി, എന്റെ ശത്രുക്കളോട് പ്രതികാരം നടത്തും. ഞാൻ എന്റെ കൈ നിന്റെ നേരെ തിരിച്ചു. നിന്റെ കീടം തീരെ ഒരുക്കിക്കളയുകയും നിന്റെ വെള്ളിയുമായമൊക്കെയും നീക്കിക്കളയുകയും ചെയ്യും. ഞാൻ നിന്റെ ന്യായാധിപന്മാരെ ആദ്യങ്കിലെന്ന പോലെയും നിന്റെ ആലോചനക്കാരി നീ നീതിപുരമെന്നും വിശ്വസ്ത നഗരമെന്നും വിളിക്കപ്പെടും. സിയോ ന്യായത്താലും അതിൽ മനം തിരിയുന്നവൻ നീതിയാലും വീണ്ടെടുക്കപ്പെടും. എന്നാൽ അതിക്രമികൾക്കും പാപികൾക്കും ഒരുപോലെ നാശം ഭവിക്കും. യഹോവയെ വേക്ഷിക്കുന്നവർ മുടിഞ്ഞു പോകും. നിങ്ങൾ താല്പര്യം വെച്ചിരിക്കുന്ന കരുവേലകങ്ങളെ കുറിച്ച് നാണിക്കും. നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന തോട്ടങ്ങൾ നിമിത്തം ലജ്ജിക്കും. നിങ്ങൾ ഇലപൊഴിഞ്ഞ കരുവേലകം പോലെയും വെള്ളമില്ലാത്ത തോട്ടം പോലെയും ഇരിക്കും. ബലവാൻ ചണനാരി പോലെയും അവന്റെ പണി തീപ്പരി പോലെയുമാകും. കെടുത്തുവാൻ ആരുമില്ലാതെ രണ്ടും ഒരുമിച്ച് വെന്തുപോകും. ആമോസിന്റെ മകനായ ചിയാവ് യഹൂദയെയും യെരുശലേമിനെയും പറ്റി ദർശിച്ച വചനം. അന്ത്യകാലത്തെ യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്കും മീതെ ഉന്നതവുമായിരിക്കും. സകലജാതികളും അതിലേക്ക് ഒഴുകി ചെല്ലും. അനേക വംശങ്ങളും ചെന്ന് വരുവി. നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക് യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം തിരികയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളാക്കുകയും കുന്നുകളെ വാഹത്തുകളാക്കുകയും ചെയ്യും. ജാതി ജാതിക്കും നേരെ വാളാങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല. യാക്കോബ് ഗ്രഹമേ വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. എന്നാൽ നീ യാക്കോബ് ഗ്രഹമായ നിന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവർ പൂർവ്വദേശക്കാരുടെ മര്യാദകളാൽ നിറഞ്ഞും ഫെലിസ്ത്യരെ പോലെ പ്രശ്നക്കാരായും അന്യജാതിക്കാരോട് കൈയടിച്ചവരായും ഇരിക്കുന്നു. അവരുടെ ദേശത്ത് വെള്ളിയും പൊന്നും നിറഞ്ഞിരിക്കുന്നു. അവരുടെ നിക്ഷേപങ്ങൾക്ക് കണക്കില്ല. അവരുടെ ദേശത്ത് കുതിരകൾ നിറഞ്ഞിരിക്കുന്നു. അവരുടെ രഥങ്ങൾക്കും എണ്ണമില്ല. അവരുടെ ദേശത്ത് വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ചൊവ്വരൽ കൊണ്ടുണ്ടാക്കിയ കൈപ്പണിയെ അവർ നമസ്കരിക്കുന്നു. മനുഷ്യൻ വണങ്ങുന്നു, പുരുഷൻ കുനിയുന്നു. ആകയാൽ നീ അവരോട് ക്ഷമിക്കരുതേ. യഹോവയുടെ ഭയങ്കരത്വ നിമിത്തവും അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തവും നീ പാറയിൽ കടന്ന് കണ്ണിൽ ഒളിച്ചുക. ആ മനുഷ്യരുടെ നിഗളിച്ച കണ്ണുതാഴും പുരുഷന്മാരുടെ ഉന്നത ഭാവം കുനിയും. യഹോവ മാത്രം നാളിൽ ഉന്നതനായിരിക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ ഗർവവും ഉന്നത ഭാവവുമുള്ള എല്ലാറ്റിന്മേലും നികളമുള്ള എല്ലാറ്റിന്മേലും വരും. അവ താണുപോകും. ലബാനോനിലെ പൊക്കവും ഉയരവുമുള്ള സകല ദേവദാരുക്കളിൽ മേലും ബാശാനിലെ എല്ലാ കരിവേലകളിൽ മേലും ഉയർന്നിരിക്കുന്ന സകല പർവ്വതങ്ങളിൽ മേലും ഉയരമുള്ള എല്ലാ കുന്നുകളിൽ മേലും ഉന്നതമായ സകല ഗോപുരത്തിന്മേലും ഉറപ്പുള്ള എല്ലാ മതിലിൽ മേലും എല്ലാ തർക്കീഷ് കപ്പലിന്മേലും മനോഹരമായ സകല ശൃംഗാര ഗോപുരത്തിന്മേലും വരും. അപ്പോൾ മനുഷ്യന്റെ ഗർവം കുനിയും, പുരുഷന്മാരുടെ ഉന്നത ഭാവം താഴും. യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും. നിത്യാമീർത്തികളോ അശേഷമില്ലാതെയാകും. യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവർ അവന്റെ ഭയങ്കരത്വ നിമിത്തവും അവന്റെ മഹിമയുടെ ഭ്രമ നിമിത്തവും പാറകളുടെ ഗുഹകളിലും മണ്ണിന്റെ ബോധുകളിലും കടക്കും. യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവന്റെ ഭയങ്കരത്വ നിമിത്തവും അവന്റെ മഹിമയുടെ പ്രഭനിമിത്തവും പാറകളുടെ ഗഹ്വരങ്ങളിലും പൊട്ടിയ പാറകളുടെ വിള്ളലുകളിലും കടക്കേണ്ടതിന് തങ്ങൾ നമസ്കരിപ്പാൻ വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും ഉണ്ടാക്കിയ മിഥ്യാമൂർത്തികളെ മനുഷ്യർ ആ നാളിൽ തുരപ്പനിലിക്കും. മരീശ്വരനും എറിഞ്ഞുകളയും. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴുവീൻ. അവനെ എന്തു വില മതിപ്പാനുള്ളൂ? സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് യെരുശലേമിൽ നിന്നും യഹൂദയിൽ നിന്നും ആധാരവും ആശ്രയവും അപ്പമെന്ന ആധാരമൊക്കെയും വെള്ളമെന്ന ആധാരമൊക്കെയും വീരൻ, യോദ്ധാവ്, ന്യായാധിപതി, പ്രവാചകൻ, പ്രശ്നക്കാരൻ, മൂപ്പൻ, 50 പേർക്ക് അധിപതി, മാന്യൻ, മന്ത്രി, കൗശലപ്പണിക്കാരൻ, മന്ത്രവാദി എന്നിവരെയും നീക്കളയും. ഞാൻ ബാലന്മാരെ അവർക്ക് പ്രഭുക്കന്മാരായി വയ്ക്കും. ശിശുക്കൾ അവരെ വാഴും. ഒരുത്തൻ മറ്റവരിനെയും ഒരാൾ തന്റെ കൂട്ടുകാരനെയും ഇങ്ങനെ ജനം അന്യോന്യം പീഡിപ്പിക്കും. ബാലമൃദ്ധനോടും നീചൻ മാന്യനോടും കയർക്കും. ഒരുത്തൻ തന്റെ പിതൃഭവനത്തിലെ സഹോദരനെ പിടിച്ചു, നിനക്ക് മേലങ്കിയുണ്ട്, നീ ഞങ്ങളുടെ അധിപതിയായിരിക്ക, ഈ ശൂന്യശിഷ്ടൻ നിന്റെ കൈവശം ഇരിക്കട്ടെ എന്ന് പറയും. അവൻ അന്ന് കൈ ഉയർത്തിക്കൊണ്ട് വൈദ്യനായിരിക്കാൻ എനിക്ക് മനസ്സില്ല, എന്റെ വീട്ടിൽ ആഹാരവുമില്ല വസ്ത്രവുമില്ല, എന്നെ ജനത്തിനെ അധിപതിയാക്കരുത് എന്ന് പറയും. യഹോവയുടെ തേജസ്സുള്ള കണ്ണിന് വെറുപ്പ് തോന്നുവാൻ തക്കോണം അവരുടെ നാവുകളും പ്രവൃത്തികളും അവന് വിരോധമായിരിക്കാൽ യെരുശലേം ഇടിഞ്ഞു പോകും, യഹൂദ വീണുപോകും. അവരുടെ മുഖഭാവം അവർക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. അവർ സ്വതവും പോലെ തങ്ങളുടെ പാപത്തെ പരസ്യമാക്കുന്നു, അതിനെ മറക്കുന്നവുമില്ല. അവർക്ക് അയ്യോ കഷ്ടം, അവർ തങ്ങൾക്ക് തന്നെ ദോഷം വരുത്തുന്നു. നീതിമാനെ കുറിച്ച് അവന് നന്മ വരും എന്ന് പറവി. തങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം അവർ അനുഭവിക്കും. ദുഷ്ടനയോ കഷ്ടം, അവന് ദോഷം വരും, അവന്റെ പ്രവൃത്തികളുടെ ഫലം അവന് അനുഭവിക്കും. എന്റെ ജനമോ, കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു. എന്റെ ജനമേ, നിന്നെ നടത്തുന്നവൻ നിന്നെ വഴിതെറ്റിക്കുന്നു, നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു. യഹോവ വ്യവഹരിപ്പാൻ എഴുന്നേറ്റ് വംശങ്ങളെ പിടിപ്പാൻ നിൽക്കുന്നു. യഹോവ തന്റെ ജനത്തിന്റെ മൂപ്പന്മാരോടും പ്രഭുക്കന്മാരോടും ന്യായവിസാരത്തിൽ പ്രവേശിക്കും. നിങ്ങൾ മുന്തിരിത്തോട്ടം തിന്നു കളഞ്ഞു, എളിയവരോട് കവർന്നെടുത്തത് നിങ്ങളുടെ വീടുകളിലുണ്ട്. എന്റെ ജനത്തെ തകർത്തു കളവാനും എളിയവരെ ദുഃഖിപ്പാനും നിങ്ങൾക്ക് എന്ത് കാര്യമെന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. യഹോവ പിന്നെയും അരുളി ചെയ്തതെന്തെന്നാൽ, സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്തു നീട്ടിയും ഏറുകണ്ണിട്ടുകൊണ്ട് സഞ്ചരിക്കുകയും തത്തി തത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നിമിഷം യഹോവ സിയോൻ പുത്രിമാരുടെ നിറയേക്ക് ചൊറി പിടിപ്പിക്കും. യഹോവ അവരുടെ പുതിയ പ്രദേശങ്ങളെ നഗ്നമാക്കുമെന്ന് കർത്താവ് അവരുടെ കാൽ ചിലമ്പുകളുടെ അലങ്കാരം, അവരുടെ നെറ്റിപ്പട്ടം, ചന്ദ്രക്കല, കാതില, കടകം, കവണി, തലപ്പാവ്, കാൽസള, പട്ടുവച്ച പരിമളപ്പെട്ടി, തകിടുകൂട്ടെ, മോതിരം, മുക്കുത്തി, ഉത്സവവസ്ത്രം, മേലാട, ശാൽവ, ചെറുസഞ്ചി, ദർപ്പണം, കല്ലാവ്, മൂടുപടം എന്നിവ നീക്കിക്കളയും. അപ്പോൾ സുഗന്ധത്തിന് പകരം അരക്കത്തിക്കു പകരം പയറും, തിരുവഴലിന് പകരം കഷണ്ടിയും, ഉടയാടിക്ക് പകരം രട്ടും, സൗന്ദര്യത്തിന് പകരം കരിവാളിപ്പും ഉണ്ടാവും. നിന്റെ പുരുഷന്മാർ വാളിനാലും നിന്റെ വീരന്മാർ യുദ്ധത്തിലും വീഴും. അതിന്റെ വാതിലുകൾ വിലപിച്ച് ദുഃഖിക്കും, അത് ശൂന്യമായ നിലത്ത് കിടക്കും. അന്ന് ഏഴ് സ്ത്രീകൾ ഒരു പുരുഷനെ പിടിച്ച് ഞങ്ങൾ സ്വന്തം വകകൊണ്ട് അഹോവൃദ്ധി കഴിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തു കൊള്ളാം. നിന്റെ പേർ മാത്രം ഞങ്ങൾക്കിരിക്കട്ടെ, ഞങ്ങളുടെ നിന്ന് നീക്കിക്കളയണമേ എന്ന് പറയും. അന്നാളിൽ യഹോവയുടെ മുള ഭംഗിയും മഹത്വമുള്ളതും ഭൂമിയുടെ ഫലം ഇസ്രായേലിലെ രക്ഷിതഗണത്തിന് മഹിമയും അഴകുള്ളതുമായിരിക്കും. കർത്താവ് ന്യായവിധിയുടെ കാറ്റുകൊണ്ടും ദഹനത്തിന്റെ കാറ്റുകൾ കൊണ്ടും സിയോൻ പുത്രിമാരുടെ മലിനത കഴുകിക്കളയും. യെരുശലേമിന്റെ രഥപാതകം അതിന്റെ നടുവിൽ നിന്ന് നീക്കിവെടിപ്പാക്കുകയും ചെയ്ത ശേഷം സിയോനിൽ മിഞ്ചിയായിരിക്കുന്നവനും യെരുശലേമിൽ ശേഷിച്ചിരിക്കുന്നവനും ഇങ്ങനെ യെരുശലേമിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്ന ഏവനും തന്നെ വിശുദ്ധനെന്ന് വിളിക്കപ്പെടും. യഹോവ സിയോൻ പർവ്വതത്തിലെ സകല വാസ്തുസ്ഥലത്തിന്മേലും അതിന്റെ സഭായോഗമേലും പകലിനൊരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കും. സകല തേജസ്സിനും മീതെ ഒരു വിധാനം ഉണ്ടായിരിക്കും. പകൽ വെയിൽ കൊള്ളാതിരിപ്പാൻ തണലായും, കൊടുങ്കാറ്റും മഴയും തട്ടാതിരിപ്പാൻ സങ്കേതവും മറവിടവുമായ ഒരു കൂടാരം ഉണ്ടായിരിക്കും. ഞാൻ എന്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ടുപാടും. എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവനതിനെ വേലികെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു, അതിൽ നല്ലവക മുന്തിരിവള്ളി നട്ടു, നടുവിൽ ഒരു ഗോപുരം പണിതു, ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു, കായ്ച്ചതോ കാട്ടുമുന്തിരി അത്രേ. ആകയാൽ യെരുശലേം നിവാസികളും യഹൂദാ പുരുഷന്മാരുമായുള്ളവരെ, എനിക്കും എന്റെ മുന്തിരിത്തോട്ടത്തിനു മധ്യേ വിധിപ്പീൻ. ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിലെന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതെന്ത്? ആകയാൽ വരുവീൻ, ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യും എന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിന്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നു പോകും. ഞാൻ അതിനെ മതിലിടിച്ചു കളയും, അത് ചവിട്ടി മരിച്ചു പോകും. ഞാൻ അതിനെ ശൂന്യമാക്കും, അത് വള്ളിത്തല മുറിക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കും. പറക്കാനേയും മുള്ളും അതിൽ മുളയ്ക്കും, അതിൽ മഴ പെയ്യിക്കലെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം, ഇസ്രായേൽ ഗൃഹവും അവന്റെ മനോഹരമായ നടുതല യഹൂദാ പുരുഷന്മാരുമാകുന്നു. അവൻ ന്യായത്തിനായി കാത്തിരുന്നു, എന്നാൽ ഇതാ അന്യായം. നീതിക്കായി നോക്കിയിരുന്നു, എന്നാൽ ഇതാ ഭീതി. തങ്ങൾ മാത്രം ദേശമധ്യേ പാർക്കാത്തവണ്ണം മറ്റാർക്കും സ്ഥലം ഇല്ലാതെയാകുവോളം വീരോട് വീട് ചേർക്കുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർക്കയ്യോ കഷ്ടം. ഞാൻ കേൾക്കെ സൈന്യങ്ങളുടെ ഹോവാളി ചെയ്തത് വലിയതും നല്ലതുമായിരിക്കുന്ന പല വീടുകളും ആൾപ്പാർപ്പില്ലാത്ത ശൂന്യമാകും നിശ്ചയം. പത്ത് കാണിമുന്തിരി തോട്ടത്തിൽ നിന്ന് ഒരു പത്തും ഒരു ഹോമർ വിത്തിൽ നിന്ന് ഒരു എഫായി മാത്രം കിട്ടും. അധികാലത്തെഴുന്നേറ്റ് മദ്യം തേടിയോടുകയും വീഞ്ഞു കുടിച്ച മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്കയ്യോ കഷ്ടം. അവരുടെ വിരുന്നുകളിൽ കിന്നരവും വീണയും തപ്പും കുഴലും വീഞ്ഞുമുണ്ട്. എന്നാൽ യഹോവയുടെ പ്രവൃത്തിയെ അവർ നോക്കുന്നില്ല, അവന്റെ കൈവേലെ വിചാരിക്കുന്നുമില്ല. അങ്ങനെ എന്റെ ജനം അറിവില്ലായകയാൽ പ്രവാസത്തിലേക്ക് പോകുന്നു. അവരുടെ മാന്യന്മാർ പട്ടിണി കിടക്കുന്നു. അവരുടെ ജനസമൂഹം ദാഹത്താൽ വരണ്ടു പോകുന്നു. അതുകൊണ്ട് പാതാളം തൊണ്ട് തുറന്നു, വിസ്താരമായ വായുകളും ആരവും ഘോഷവും. അവയിൽ ഉല്ലസിക്കുന്നവരും അതിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ മനുഷ്യൻ കുനിയുകയും പുരുഷൻ വണങ്ങുകയും നിഗളികളുടെ കണ്ണ് താഴുകയും ചെയ്യും. എന്നാൽ സൈന്യങ്ങളുടെ യഹോവ ന്യായവിധിയിൽ ഉന്നതനായിരിക്കുകയും പരിശുദ്ധ ദൈവം നീതിയിൽ തന്നെ താൻ പരിശുദ്ധനായി കാണിക്കുകയും ചെയ്യും. ദൈവമേ എനിക്ക് യോഗ്യമാകുന്നു, ബാറക്കുമോർ.
സദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സൂബോറോ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിനോട് അനുബന്ധിച്ച് നടക്കുന്നതായ ഈ നോമ്പിന്റെ ഈ കാലയളവ് അല്പസമയം ദൈവസന്നിധിയിൽ വേർതിരിച്ചിരിക്കുവാൻ ലഭിക്കുന്നത് ഭാഗ്യമാണെന്നുള്ള ചിന്തയോടുകൂടെ ഈ ദിവസത്തെ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് നമുക്ക് ആരംഭം കുറിക്കാം. ഈ പ്രാർത്ഥനയ്ക്ക് സജീവ നേതൃത്വം നൽകുന്ന ഇടവക മെത്രാപ്പൊലീത്ത അഗ്നി നിതിരുമേനിയെ വളരെ സന്തോഷത്തോടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ അരമനയിൽ കൂടിയിരിക്കുന്ന വൈദികര്, അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ദൈവതിരുനാമത്തിൽ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെയും ദൂരെയുമായി ഒക്കെ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹത്തെയും ഈ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വിശേഷ ഗീതങ്ങളിലെ 186-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. യേശു നല്ലവൻ എനിക്ക്, യേശു നല്ലവൻ. ചെങ്കടൽ പിളർന്ന് വഴി നടത്തിയവനായ ദൈവത്തെ, മുന്നിലും പിറകിലുമായി നമ്മെ നയിച്ച ദൈവത്തെ, കോട്ടകൾ തകർത്തിടാൻ ബലത്തെ നൽകി പിതാക്കന്മാരെ നയിച്ച ദൈവത്തെ നമുക്ക് ചേർന്ന് മഹത്വപ്പെടുത്താം. ഈ ലോക ജീവിതത്തിന്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളിലും വിജയം ലഭ്യമാകുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ജീവിതം മുഖാന്തരമാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ ഗാനം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 186-ാമത്തെ ഗീതം. യേശു നല്ലവൻ എനിക്കു, യേശു നല്ലവൻ, നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തിപ്പാടും ഞാൻ. യേശു നല്ലവൻ എനിക്കു, യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ എനിക്കു, യേശു നല്ലവൻ, നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തിപ്പാടും ഞാൻ. യേശു നല്ലവൻ അതെ എന്നെ, യേശു നല്ലവൻ, യേശു നല്ലവൻ. ചെങ്കടൽ പിളർന്നു താൻ വഴി നടത്തിടും, അടിമയെന്നുകം തകർത്തു വീണ്ടെടുത്തവൻ. ചിറകുകൾ വിടർത്തി മറവിൽ കാത്തിടുന്നവൻ, യേശു നല്ലവൻ. ചെങ്കടൽ പിളർന്നു താൻ വഴി നടത്തിടും, അടിമയെന്നുകം തകർത്തു വീണ്ടെടുത്തവൻ. ചിറകുകൾ വിടർത്തി മറവിൽ കാത്തിടുന്നവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ എനിക്കു, യേശു നല്ലവൻ, നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തിപ്പാടും ഞാൻ. യേശു നല്ലവൻ അതെ എന്നെ, യേശു നല്ലവൻ, യേശു നല്ലവൻ.
മുന്നിലും പിറകിലും നടന്നു കാവലായി മേഘമൊന്നെനിക്കുമേൽ വിരിച്ചു സ്നേഹമായി നീണ്ട മരുഭൂവിലുള്ള കയ്യിൽ തന്നിടും യേശു നല്ലവൻ മുന്നിലും പിറകിലും നടന്നു കാവലായി മേഘമൊന്നെനിക്കുമേൽ വിരിച്ചു സ്നേഹമായി നീണ്ട മരുഭൂവിലുള്ള കയ്യിൽ തങ്ങിടും യേശു നല്ലവൻ യേശു നല്ലവൻ എനിക്കു യേശു നല്ലവൻ നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തിപ്പാടും ഞാൻ യേശു നല്ലവൻ അതെ യേശു നല്ലവൻ യേശു നല്ലവൻ കോട്ടകൾ തകർത്തിടന്തലത്തെ നൽകിടും നീട്ടിയ ഭുജത്താൽ എന്നെ താൻ നടത്തിടും വീട്ടിലെത്തുവോളം പൊന്നുഖത്തിൽ നോക്കിടാം യേശു നല്ലവൻ കോട്ടകൾ തകർത്തിടന്തലത്തെ നൽകിടും നീട്ടിയ ഭുജത്താൽ എന്നെ താൻ നടത്തിടും വീട്ടിലെത്തുവോളം പൊന്നുഖത്തെ നോക്കിടാം യേശു നല്ലവൻ യേശു നല്ലവൻ എനിക്കു യേശു നല്ലവൻ നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തിപ്പാടും ഞാൻ യേശു നല്ലവൻ അതെ യേശു നല്ലവൻ യേശു നല്ലവൻ ക്ഷാമകാലത്തെന്നെ ക്ഷേമമോടെ കാത്തിടും പച്ചപ്പുൽ തകീടയിൽ കിടത്തിടുന്നവൻ വേണ്ടതെല്ലാം നിത്യമേകിപ്പോറ്റിടുന്നവൻ യേശു നല്ലവൻ ക്ഷാമകാലത്തെന്നെ ക്ഷേമമോടെ കാത്തിടും പച്ചപ്പുൽ തകീടയിൽ കിടത്തിടുന്നവൻ വേണ്ടതെല്ലാം നിത്യമേകിപ്പോറ്റിടുന്നവൻ യേശു നല്ലവൻ യേശു നല്ലവൻ എനിക്കു യേശു നല്ലവൻ നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തിപ്പാടും ഞാൻ യേശു നല്ലവൻ അതെ യേശു നല്ലവൻ യേശു നല്ലവൻ
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. വിവരങ്ങളിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളോട് കാരണം ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, വേണ്ടി ക്രൂശിക്കപ്പെട്ടവനോട് കാരണം ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനോട് കാരണം ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കാരണം ചെയ്യണമേ, വേണ്ടായി ഞങ്ങളോട് കാരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈകൊണ്ട് ഞങ്ങളോട് കാരണം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സിസ്റ്റാവേ നിനക്ക് സ്തുതി, എന്റെ അടിയാരോട് കാരണം ചെയ്യുന്ന മിശിയരാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പരിശുദ്ധ രാജി പറയണമേ. നല്ല ദ്രവിഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. രക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ഞങ്ങളെ രക്ഷണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും നീക്കം നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നിങ്ങളുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ
മാറക്കുമോ കർത്താവേ, സ്വർഗരാജ്യത്തിലെ പ്രകാശത്തിന്റെ കൂടാരങ്ങൾ ഞങ്ങളെ വസിപ്പിക്കാൻ കൃപയുണ്ടാകണമേ.
വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോരെയും ആ കൂടാരങ്ങൾ വസിപ്പിക്കും വസിക്കുവാൻ യോഗ്യരാക്കി തീർക്കണമേ. പ്രകാശമുള്ള മേഘം അവരുടെ മേൽ നെല്ലിച്ചതുപോലെ നിന്റെ കൃപയുടെ ചിറകുകൾ വിടർത്തി ഞങ്ങളെ എല്ലാവരെയും മറച്ചുകൊള്ളണമേ. നിവ്യന്മാരോടും സ്ത്രീഹന്മാരോടും മാലാഹമാരോടും കൂടെ നിനക്ക് സ്തുതി പാടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവെ, നിന്നിൽ വിശ്വസിക്കാത്തവരോടുകൂടെ കൈകളും കാലുകളും കെട്ടപ്പെട്ടവരായി പുറത്തെ അന്ധകാരത്തിലേക്ക് ഞങ്ങൾ തള്ളപ്പെടരുതേ. അവസാന നാളിൽ നീ എഴുന്നള്ളുമ്പോൾ ഞങ്ങളുടെ മുഖങ്ങൾ ശോഭിച്ചും പ്രകാശിച്ചും കൊണ്ട് നിന്റെ വലത്തുഭാഗത്ത് ഞങ്ങൾ നിൽക്കുകയും ചെയ്യുമാറാകണമേ. പരിശുദ്ധ സ്ത്രീകന്മാരെ, ഇവൻ എന്റെ വാത്സല്യ പുത്രനാകുന്നു എന്ന് പിതാവായ ദൈവം വിളിച്ചു പറഞ്ഞ ശബ്ദം കേട്ട നിങ്ങളുടെ ചെവികൾക്ക് ഭാഗ്യം. ദീർഘശിമാസ ആ കാണുവാൻ ആഗ്രഹിച്ചിട്ട് കാണാതിരുന്നിട്ടുള്ളതിനെ കണ്ട നിങ്ങളുടെ കണ്ണുകൾക്ക് ഭാഗ്യം. നിങ്ങളുടെ പ്രാർത്ഥന ധാന്യങ്ങളിൽ നിന്ന് ശിക്ഷകളും മരിച്ചത്തിന്റെ വടികളും നീങ്ങിപ്പോകുമാറാകണമേ. ശുഭമായ സംവത്സരങ്ങളും സന്തോഷത്തിന്റെ മാസങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുമാറാകണമേ. ഞങ്ങളുടെ കൂടെ പരമാനന്ദ ഭാഗ്യം ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്യുമാറാകണമേ. സ്ത്രീകന്മാരിൽ ജീവിച്ചിരിക്കുന്നവരും നിദ്ര പ്രാപിച്ചിരിക്കുന്നവരുമായ എല്ലാവരുടെയും നിവ്യന്മാരുടെയും സകല സ്വർഗീയ സൈന്യങ്ങളുടെയും നിരകളുടെ ആഘോഷത്തോടുകൂടെ നിന്റെ മാതാവിന്റെ ശരീരത്തെ ബഹുമാനിച്ച് സ്വർഗത്തിലേക്ക് കരയേറ്റിയവനായ മെസ്സിയ തമ്പുരാനെ, നിന്റെ മാതാവിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ. അവരുടെ സ്വർഗാരോഹണത്താൽ ആയാർ ശുദ്ധീകരിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു. അവരുടെ പ്രാർത്ഥനകളാൽ നല്ല അവസാനം പ്രാപിപ്പാൻ ഞങ്ങൾക്കിടയാകണമേ. ഭാഗ്യവതിയായ മാതാവ്, മേലുള്ളവരാലും താഴെയുള്ളവരാലും പുകഴ്ത്തപ്പെടുകയും പ്രകാശത്തിന്റെ ഭവനങ്ങളിലെത്തി വസിപ്പിക്കുകയും മേലുള്ളവരുടെയും താഴെയുള്ളവരുടെയും ശബ്ദം ഒരുമിച്ച് കൂടിക്കലർന്ന് അവർക്ക് മഹത്വം പാടുകയും ചെയ്തു. കർത്താവെ, ഞങ്ങൾ അയോഗ്യരെങ്കിലും നിന്റെ മാതാവിന്റെ പ്രാർത്ഥനയാൽ പ്രകാശത്തിന്റെ ഭവനങ്ങളിൽ ചെന്നെത്തുകയും മാലാഖമാരുടെ സ്തുതിപ്പുകളാൽ ചേർന്ന് നിനക്ക് സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. വിശുദ്ധ കന്യകയായ മാതാവേ, നീ ദൈവത്തിന്റെ സിംഹാസനമായി തീർന്നതിനാൽ നിനക്ക് ഭാഗ്യം. ദൈവപുത്രന്റെ ദൂതന്മാരും അവനെ പ്രസാദിപ്പിക്കുന്നവരുമായ നിവ്യന്മാരും സ്ത്രീഹന്മാരും ആഘോഷത്തോടു കൂടി അവന്റെ സിംഹാസനമായ മർത്ത മറിയാമിനെ സ്വർഗത്തിലാക്കിയതിനെ കുറിച്ച് വിവരിപ്പാൻ കഴിയുന്നവനാരുണ്ട്? കന്യക മറിയ മാതാവേ, നിന്റെ വിശുദ്ധാവസ്ഥയെ ഭാഗ്യാവസ്ഥയെയും സന്തോഷത്തോടുകൂടി മഹത്വപ്പെടുത്തുവാനും നിന്നോട് സാദൃശ്യപ്പെടുവാനും നിനക്ക് നിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് സഹായമായിരിക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്ന് വന്നേക്കും തന്നെ.
ഏകദൈവത്തിന്റെ തന്നെ നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ നിന്നും നമുക്കൊന്നിച്ചു കൂടുവാനും ദൈവസന്നിധിയിലായിരിക്കാനും ലഭിച്ച കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. മലയാളികളെല്ലാവരും ഇന്ന് ഞെട്ടലോടെയാണ് രാവിലെ ഉണർന്നത്. തിരുവനന്തപുരത്തു നിന്നും ദുബായിക്ക് വന്ന എമിറേറ്റ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത ഉടനെ കത്തിപ്പോയി. ഒരു സെക്കൻഡ് കൊണ്ട് 782 യാത്രക്കാരെയും 18 ക്രൂ മെമ്പേഴ്സിനെയും ഇവാക്വേറ്റ് ചെയ്യാനൊക്കെ വണ്ണം കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും ഒരു പോറലും ഏൽക്കാതെ ഇറങ്ങി വരുന്ന എമർജൻസി എക്സിറ്റിലൂടെ ഇറങ്ങി വരുന്ന ആ തത്രപ്പാടിൽ മുറിവും ചെറുതും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എല്ലാവരും രക്ഷപ്പെട്ടു. കേരളം വളരെ ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയാണ്. കാരണം കേരളത്തിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റ് ആയതുകൊണ്ട് അതിൽ മെജോറിറ്റി യാത്രക്കാർ മലയാളികൾ ആണല്ലോ. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ചിലരുടെയിലെങ്കിലും ബന്ധുക്കളും പരിചയക്കാരും സ്നേഹിതരുമൊക്കെ ആ സംഘത്തിലുണ്ടായിരിക്കും എന്നുള്ളതിനും സംശയമൊന്നുമില്ല. വലിയ ദൈവകൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധിയായ ദൈവമാതാവിന്റെ നാമത്തിലുള്ള 15 നോമ്പിലൂടെ സഭ കടന്നു പോകുന്നു. ഈ ആഴ്ചയിൽ മറ്റൊരു പെരുന്നാൾ വരുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ? കൂടാരപ്പെരുന്നാൾ. കൂടാരപ്പെരുന്നാൾ 6 കൂടാരപ്പെരുന്നാൾ കൊണ്ടാടുകയാണ്. യഹൂദന്മാരുടെ കൂടാരപ്പെരുന്നാളുണ്ട്. യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട 3 പെരുന്നാളുകൾ പെസഹ, പെന്തിക്കോസ്തി, കൂടാരപ്പെരുന്നാൾ. ഈ 3 ഫീസ്റ്റും തബർനാക്കി. അപ്പൊ അതിലെ യഹൂദന്മാരുടെ കൂടാരപ്പെരുന്നാൾ അനുഷ്ഠിക്കുന്നത് ഈ 3 പെരുന്നാളുകളുടെയും ജൂയിഷ് കോണ്ടെക്സ്റ്റും ക്രിസ്ത്യൻ കോണ്ടെക്സ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ജൂയിഷ് കോണ്ടെക്സ്റ്റും ക്രിസ്ത്യൻ കോണ്ടെക്സ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. പെസഹായുടെ ജൂയിഷ് കോണ്ടെക്സ്റ്റ് ആണെങ്കിലും
പെന്തിക്കോസ്റ്റിയുടെ ജൂയിഷ് കോണ്ടക്സ്റ്റ് ആണെങ്കിലും അതൊക്കെ ആ സമയങ്ങളിൽ ഞാൻ നിങ്ങളോട് വിശദീകരിച്ചിട്ടുള്ള സംഗതിയാണ്. കൂടാരപ്പെരുന്നാളിൻ്റെതും യഹൂദന്മാരുടെ കോണ്ടക്സ്റ്റ് എന്താണെന്ന് അറിയാമോ? യഹൂദന്മാര് അല്ലെങ്കിൽ മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം വാഗ്ദത്ത നാട്ടിൽ ിലേക്കുള്ള പ്രയാണത്തിൽ 40 വർഷം മരുഭൂമിയിലായിരുന്ന സമയത്ത് അവർ കൂടാരമടിച്ച് താമസിച്ചു. അപ്പൊ തങ്ങളുടെ പൂർവികര് കൂടാരമടിച്ച് താമസിച്ച അതിന്റെ ഓർമ്മ പുതിയ തലമുറ അത് അനുഭവിക്കുന്നത് എന്ന് എങ്ങനെയാ? അവര് ഈ ഒരാഴ്ചക്കാലം വീട്ടിൽ താമസിക്കത്തില്ല, പുറത്ത് കൂടാരം കെട്ടി താമസിക്കും, ടെന്റ് കെട്ടി താമസിക്കും. വീട്ടിനകത്ത് താമസിക്കാതെ തങ്ങളുടെ പൂർവികർ അനുഭവിച്ച ആ എക്സ്പീരിയൻസ് ഓഫ് ദെയർ ഫോർ ഫാദേഴ്സ്, അതാണ് കൂടാരപ്പെരുന്നാൾ. അപ്പൊ അത് ഒരു ഒരു ലിറ്റർജിക്കൽ ആക്ഷൻ അല്ല, മറിച്ച് ഒരു ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലേ. നമ്മൾ ചിലപ്പോ ഇപ്പൊ അതിനെ കാണുന്ന നമ്മൾ ഈ വെക്കേഷൻ ഒക്കെ പോകുന്ന പോലൊക്കെ ഒരു അല്ലേ, പുറത്തൊക്കെ പോയി പിക്നിക്കൊക്കെ പോകുന്ന പോലൊക്കെ നമ്മൾ അതിനെ കാണാൻ പറ്റുള്ളൂ. കാര്യം അവർ കൂടാരം അടിച്ച് താമസിക്കുകയല്ലേ, വീടിന് പുറത്ത് കൂടാരം അടിച്ച് മിതമായ ഭക്ഷണം, അപ്പൊ അവിടെ നോമ്പിന്റെ ക്രമീകരണമുണ്ട്, മിതമായ ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൂടാരമടിച്ച് ടെന്റ് കെട്ടി താമസിക്കുന്ന 8-ാം ദിവസം വലിയ സെലിബ്രേഷനോടുകൂടി ബലിയർപ്പിച്ച് അങ്ങനെ അത് കൂടാരപ്പെരുന്നാൾ. എന്നാൽ പുതിയ നിയമത്തിൽ കൂടാരപ്പെരുന്നാളിന്റെ കോണ്ടക്സ്റ്റ് എന്താ? താബോർ മലയിൽ. അതുകൊണ്ട് നമ്മൾ ഈ പെരുന്നാളിന് വേറൊരു പേരൂടെ പറയുന്നുണ്ട്, മറുരൂപ പെരുന്നാൾ, ഫീസ്റ്റ് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ, ഫീസ്റ്റ് ഓഫ് ദി ട്രാൻസ്ഫിഗറേഷൻ, മറുരൂപ പെരുന്നാൾ. അപ്പൊ പത്രോസ് പറഞ്ഞു, നമുക്കിവിടെ കൂടാരമടിച്ച് താമസിക്കുന്നത് നല്ലത്, നമുക്കിവിടെ കൂടാരമടിച്ച്. കാര്യം ഇത്രയും തേജസ്കരിക്കപ്പെട്ട ഒരനുഭവത്തിൽ പൂർവികരോടൊപ്പം മോശയും ഏലിയാവോടൊപ്പം കഴിയുവാനും യേശു ക്രിസ്തുവിന്റെ തേജസ്കരിക്കപ്പെട്ട ആ അനുഭവത്തിൽ കഴിയുവാനും സാധിക്കുന്ന, അതുകൊണ്ട് നമുക്ക് ഇവിടെ വിട്ടു പോകണ്ട, കൂടാരമടിച്ച് താമസിക്കാമെന്ന് പറഞ്ഞ് ആ കോണ്ടക്സ്റ്റിലാണ് പുതിയ നിയമസഭ കൂടാരപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. അപ്പൊ അതാണ് ഓഗസ്റ്റ് 6-ാം തീയതി വരുന്ന പെരുന്നാൾ, അടുത്ത ശനിയാഴ്ച വലിയ സഭയുടെ ഒരു വലിയ പെരുന്നാളാണ്. ഇന്ന് ഇപ്പൊ നമ്മൾ കൊണ്ടാടുന്നത് വാങ്ങിപ്പ് പെരുന്നാൾ, ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ, ഡോർമേഷൻ ഓഫ് ദ തിയോട്ടോക്കോസ്. ഡോർമേഷൻ ഓഫ് ദ തിയോട്ടോക്കോസ് അതാണ് ഓർത്തഡോക്സ് ടെർമിനോളജി എന്ന് പറയുന്നത്, ഡോർമേഷൻ ഓഫ് ദ തിയോട്ടോക്കോസ്, ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ. അമ്മ എന്നാണ് നമ്മൾ വിളിക്കുന്നത് ദൈവമാതാവിനെ. യേശു ക്രിസ്തു പുതിയ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഒലിവുമലയുടെ മധ്യഭാഗത്ത്. ഞാനിത് നിങ്ങളെ സൂചിപ്പിച്ചിട്ടുള്ള സംഗതിയാണ്, എങ്കിലും നിങ്ങൾക്കൊക്കെ മറവി കൂടുതലുണ്ടായതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാത്. ഒലിവുമലയുടെ ഏകദേശം മധ്യഭാഗത്ത് ഒരു ഗുഹയുണ്ട്, അവിടെയാണ് ക്രിസ്തു ദൈവരാജ്യത്തിന്റെ മർമ്മം ശിഷ്യന്മാരോട് മാത്രം പറഞ്ഞു കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലം. അവിടെ വന്ന് ശിഷ്യന്മാരുമായിട്ട് കൂടിയിരുന്ന് ദൈവരാജ്യത്തിന്റെ മർമ്മം പഠിപ്പിക്കും. ആ സ്ഥലത്ത് ഒരിക്കലിരിക്കുമ്പം ശിഷ്യന്മാരും ക്രിസ്തുവും കൂടെ അവിടെ ഇരിക്കുമ്പോ അവർ ചോദിച്ചു, ശിഷ്യന്മാർ ചോദിച്ചു, യോഹന്നാൻ സ്നാപകൻ അവരുടെ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു, നീ ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചില്ലല്ലോ. അപ്പം കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, എന്നിട്ട് പറഞ്ഞു, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കണം, അപ്പൻ എന്ന് വിളിക്കണം, ദൈവത്തെ പിതാവ് എന്ന് വിളിക്കണം. ഭൂമിയിൽ താമസിക്കുന്ന മനുഷ്യർക്ക് ഭൂമിയിലെ പിതാക്കന്മാരെക്കാൾ വലിയൊരു പിതാവുണ്ടെന്നുള്ള ഒരു ബോധം ഉണ്ടാകണം. അതുകൊണ്ട് നീ അവരെ എല്ലാ നീ ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവിനെ അപ്പൻ പിതാവ് എന്ന് വിളിക്കണം. ഭൂമിയിലെ പിതാക്കന്മാരെ അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കത്തില്ല, മൈൻ ചോദിച്ചാൽ പാമ്പ് കൊടുക്കത്തില്ല, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കത്തില്ല. ദോഷികളായ പിതാക്കന്മാർ അത്രയും നല്ലത് ചെയ്യുന്നെങ്കിൽ, അങ്ങനെയെങ്കിൽ സ്വർഗസ്ഥലെ പിതാവ് അത്രയും വലിയ പിതാവാണ്. ഭൂമിയിലെ പിതാക്കന്മാർ, ദോഷികളായ പിതാക്കന്മാർ പോലും മക്കളോട് ഒരിക്കലും അവർക്ക് പ്രയാസം ഉണ്ടാകുന്ന ഒന്നും ചെയ്യാൻ, അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്ന, അവർക്ക് പ്രയാസം ഉണ്ടാകുന്ന ഒന്നും ചെയ്യാൻ, അങ്ങനെയെങ്കിൽ ഈ സ്വർഗസ്ഥനായ പിതാവ് നന്മ മാത്രം ഉള്ള സ്വർഗസ്ഥനായ പിതാവ് എത്ര മാത്രം. അങ്ങനെ നിനക്കൊരു അപ്പൻ ഉണ്ടാകണം, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിനക്കൊരു അപ്പൻ ഉണ്ടാകണം, ആ അപ്പൻ നന്മ മാത്രമുള്ള മക്കളെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥനായ പിതാവ്. അതുകൊണ്ട് നീ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കണം. അങ്ങനെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ പഠിപ്പിച്ച ക്രിസ്തു ക്രൂശി കിടക്കുമ്പോ ആദ്യത്തെ അപ്പോസ്തോലൻ, ആദ്യത്തെ സഭ എന്ന് പറയുന്നത് അപ്പോസ്തോലന്മാര്, അവരിലാണല്ലോ ക്രിസ്തു കുർബാന സ്ഥാപിച്ചത്, അവരെ വിളിച്ചാണ് കുർബാന സ്ഥാപിച്ചത്.
വിശുദ്ധ കുർബാന അവർ അതാണ് ആദ്യത്തെ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത്. അതാ ആദ്യത്തെ ക്രൈസ്തവ അതിൽ ക്രിസ്തു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ശിഷ്യൻ യോഹന്നാൻ സ്നാപകൻ, സഭയുടെ പ്രതീകമാണ് യോഹന്നാൻ ശ്ലീഹ എന്ന് പറയുന്നത്. യോഹന്നാൻ ശ്ലീഹ സഭയുടെ പ്രതീകമാണ്. യോഹന്നാൻ ശ്ലീഹയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ അമ്മ. അതന്നേരം ആരോട് പറഞ്ഞതാ? സഭയോട് പറഞ്ഞ. സഭയോട് പറയാ, സഭയ്ക്കൊരു അമ്മ ഉണ്ടാകണം. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ പഠിപ്പിച്ച കർത്താവ്, അപ്പൻ നിനക്കുണ്ടാകണം, സ്വർഗസ്ഥലെ ദൈവം നിന്റെ അപ്പനായിട്ട് നീ കാണണം എന്ന് പറഞ്ഞ പഠിപ്പിച്ച കർത്താവ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ നിനക്ക് ഒരു അമ്മയുണ്ടാകണം, അമ്മയുണ്ടാകണം എന്നുള്ളത് കൊണ്ട് പറഞ്ഞു, സഭയോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ അമ്മ. ആ അമ്മയുടെ ഓർമ്മയുടെ പെരുന്നാളിലേക്ക് സഭ ഒരുങ്ങുകയാണ്. ആ പെരുന്നാളിലേക്ക് സഭ ഒരുങ്ങുമ്പോൾ 15 ദിവസത്തെ നോമ്പനുഷ്ഠാനത്തോടുകൂടി സഭ ഒരുങ്ങുമ്പോൾ ആ നോമ്പ് നിഷ്ഠയോടുകൂടി അനുഷ്ഠിച്ച് സഭയുടെ വലിയ മധ്യസ്ഥയായ, ഏറ്റവും വലിയ മധ്യസ്ഥയായ ദേവമാതാവിൻ്റെ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കേണ്ടതും ആവശ്യമാണ് എന്ന് സ്നേഹത്തോടെ ഓർപ്പിച്ചുകൊണ്ട് ആമുഖമായി ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ധ്യാനം നയിക്കുവാൻ ബഹുമാനപ്പെട്ട ഷിബു കെ ബേബി അച്ഛനെ ക്ഷണിക്കുകയാണ്. ഷിബു അച്ഛൻ ചന്ദനപ്പള്ളി സ്വദേശിയാണ്, തുമ്പവൻ ഭദ്രാസനത്തിലെ വൈദികനാണ്, എൻ്റെ കൂടെ സെമിനാരിയിൽ പഠിച്ച ആളാണ്. അച്ഛന് മുൻ സന്ദർഭങ്ങളിലും അമേരിക്കയിൽ വന്നിട്ടുള്ള സന്ദർഭത്തിൽ നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നമ്മോടുകൂടെ സംബന്ധിക്കുകയും ദൈവവചനം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് അച്ഛൻ അരമനയിലുണ്ട്, അരമനയിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ ധ്യാനം നയിക്കുന്നത്. അച്ഛനെ പ്രത്യേകമായിട്ട് അതിനുവേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഇതിപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട ഷിബു കെ ബേബി അച്ഛൻ ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
തിരുവചന സന്ദേശത്തിന് മുമ്പായി സുവിശേഷ ഗീതങ്ങളിലെ 83-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. എല്ലാവർക്കും പരിചിതമായ ഗീതം, സാധു എന്നെ കൈവിടാതെ നാഥനെന്നും ഇടുന്നു, അന്ത്യത്തോളം അവന്റെ ചിറകടിയിൽ ഈ ധരയിൽ കാക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നതായ ഈ ഗീതം നമുക്ക് ചേർന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ, വിണ്ണിലെന്റെ വീടൊരുക്കി വേഗം വന്നിടും പ്രിയനായി, അങ്ങനെ നോക്കിപ്പാർക്കുന്ന നാം ഓരോരുത്തരും ഈ ലോക ജീവിതത്തിന്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളെയും നേരിടുവാൻ തക്കവണ്ണം നമ്മെ ശക്തീകരിക്കണമേ, അതിൽ അഭയം തേടുവാൻ തക്കവണ്ണം ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. സാധു എന്നെ കൈവിടാതെ,
സാധു എന്നെ കൈവിടാതെ നാഥനെ നടത്തിയിടുന്നു, അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും തരയിൽ, അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും തരയിൽ, ആപത്തി
ബഹുമാനപ്പെട്ട ഷിബു കെ ബേബി അച്ഛനെ ഇന്നത്തെ തിരുവചന സന്ദേശത്തിനായി വളരെ സന്തോഷപൂർവ്വം.
പ്രിയക ദൈവത്തിന്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിയന്യ തിരുമേനി, പ്രിയ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ പ്രിയരെ, വേണ്ടി ഒരിക്കൽ കൂടെ നിങ്ങളോടൊന്നിച്ച് ഈ മഹനീയമായ ശുശ്രൂഷയില് പങ്കാളിയാകുവാൻ തക്കോണം ദൈവം നൽകിയ അനുഗ്രഹത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അഭിനയ തിരുമേനി ഓർമ്മിപ്പിച്ചതുപോലെ ഇന്ന് ഈ തിരുമേനിയോടൊപ്പം ഇവിടെ ആയിരിക്കാനും ഈ ശുശ്രൂഷയിൽ പങ്കാളിയാകുവാൻ തക്കോണവും സാധിച്ചത് വലിയൊരു കൃപയായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം ഞാൻ ഈ കൂട്ടായ്മയിൽ സംസാരിച്ചിട്ട് ആരുടെയും മുഖം കാണാതെയാണ്. എന്നാൽ ഇന്ന് ചിലരെങ്കിലുമൊക്കെ ഈ മുഖം കണ്ടുകൊണ്ട് സംസാരിക്കുവാൻ തക്കോണം ദൈവം ഒരു ഭാഗ്യം നൽകി. അവരേറ്റവും എനിക്ക് സന്തോഷമുള്ളത് അഭിനയ തിരുമേനിയോട് കൂടെ ഈ ഒന്ന് രണ്ട് ദിവസം ഇവിടെ ആയിരിക്കാൻ തക്കോണം സാധിച്ചു എന്നുള്ളതാണ്. ഇന്ന് തിരുമേനി ഓർമ്മിപ്പിച്ചു ഈ ദിവസങ്ങളിലെ പ്രത്യേകതകളെ കുറിച്ച്. അതിൽ ഈ ശനിയാഴ്ചത്തെ പ്രത്യേകത അത് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ഇന്നത്തെ ദിവസം ആഗ്രഹിക്കുന്നത്. കൂടാരപ്പെരുന്നാളിന്റെ ദിവസം ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങളിലാണ് ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ മത്തായി സുവിശേഷം 17-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 8 വരെ വാക്കുകള്, വിശുദ്ധ മർക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 2 മുതൽ 8 വരെയുള്ള വാക്കുകള്, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9:28-36 വരെയുള്ള വാക്കുകളാണ് കൂടാരപ്പെരുന്നാളിന്റെ കാര്യങ്ങളെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഭാഗം. അതിൽ ഒരു വാക്യം മാത്രം ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ തക്കവണ്ണം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. വിശുദ്ധ മത്തായി സുവിശേഷം 17-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്ന ഒരു ശബ്ദം ഉണ്ടായി. ആ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് എന്നുള്ള കാര്യത്തിന് നമുക്ക് സംശയമില്ല. യേശു ക്രിസ്തുവിന്റെ മഹത്വീകരിക്കപ്പെട്ട തേജസ് ആണ് മറുരൂപ മറയില് പ്രകടമായത്. അവതാരം ചെയ്യുക ദൈവത്തിന്റെ യഥാർത്ഥമായ രൂപം അവിടെ വെളിപ്പെടുകയാണ്. ഇതിന് സാക്ഷിയായ 3 പേരുടെ ഒരാളാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം പറയുന്നുണ്ട്, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അത്രയും ശ്രേഷ്ഠമായ ഒരു അനുഭവത്തില് അതിനെ കാണുവാൻ തക്കവണ്ണം ശിഷ്യന്മാർക്ക് സാധിച്ചു എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അപ്പോൾ കർത്താവ് ആര് എന്നുള്ളതിനെ കുറിച്ച് ഒന്നുകൂടെ മനസ്സിലാകുന്ന ഒരു അനുഭവമാണ് അവിടെ ഉണ്ടാകുന്നത്. അവിടെ അങ്ങനെ ഒരു തേജസ് അവിടെ മേഘം അവരുടെ മേൽ നിഴലിട്ടതായി. മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദം ഉണ്ടായതായി നാം വായിക്കുന്നുണ്ട്. ഇപ്രകാരമുള്ള ഈ മേഘം മഹത്വത്തിന്റെ പ്രതീകമായിട്ട് വന്ന മേഘമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണമായിട്ട് സാധിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് ആണ് മറുരൂപ മലയിലെ സംഭവങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതായ തേജസ് പുറപ്പെട്ടത്. നമ്മൾ എപ്പോഴും പാടാറുണ്ട്, ദൈവത്തിന്റെ തേജസ് ഇന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. പാട്ടുകളിൽ നമ്മൾ പാടാറുണ്ട്, പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും മാറിപ്പോകട്ടെ എന്ന് പാട്ടിൽ നമ്മൾ പാടാറുണ്ട്. ദൈവത്തിന്റെ തേജസ് അവിടെ ആ മറുരൂപ മലയിൽ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ തേജസ് എന്ന് പറഞ്ഞാൽ അതിന് പറയുന്നത് ഷെക്കീന എന്നാണ്. ആ തേജസ് യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെടുകയാണ് അവിടെ ചെയ്തത്. സ്വർഗീയ പ്രഭയുടെ ഒരു മഹത്വ ദർശനമാണ് മറുരൂപ മലയിൽ നമ്മൾ കാണുന്നത്. കർത്താവ് സ്വർഗത്തിൽ വസിച്ചിരുന്ന ഏതവസ്ഥയോ അതേ അവസ്ഥയിലെ ഒരു ദർശനമാണ് അവിടെ ഉണ്ടാകുന്നതെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. വെറും 8 വാക്യങ്ങളിലായിട്ട് ഇത് ഇവിടെ വിശുദ്ധ മത്തായി ശ്ലീഹയും ലൂക്കോസും മർക്കോസും ഒക്കെയും രേഖപ്പെടുത്തുമ്പോൾ അതിന്റെ ആഴമായ അനുഭവങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണമായിട്ട് നമുക്ക് സാധിക്കേണ്ട ഏറ്റവും ശ്രേഷ്ഠമാണ്. മറ്റ് 2 പേര് അവിടെ ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്, മോശയും ഏലിയാവും. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും പ്രതീകമായിട്ടാണ്, പ്രതിനിധികളായിട്ടാണ് അവരവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അവരുടെ സാന്നിധ്യം കർത്താവിന് വളരെ പ്രോത്സാഹനം നൽകുന്നതാണ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല.
അവിടെ വിരിച്ചത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്, കർത്താവ് നേരിടുന്ന ക്രൂശ് മരണത്തെ കുറിച്ചാണ് അവര് മൂന്ന് പേരും കൂടെ സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇവിടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ ഇതിന് തൊട്ടുമുമ്പുള്ള അനുഭവം കർത്താവ് ശിഷ്യന്മാരോട് പങ്കിടുമ്പോൾ പത്രോസ്ലിഹായ നമ്മൾ കണ്ട വിവശനായ ഒരു പത്രോസിനെയാണ് അവിടെ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 16:21-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ഭാഗം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി കർത്താവെ ഹരിതേ നിനക്ക് അങ്ങനെയൊന്നും ഭവിക്കരുതെന്നൊക്കെ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് കർത്താവ് കൊടുക്കുന്ന മറുപടി അവിടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ പത്രോസിനോടും ശിഷ്യന്മാരോടും കർത്താവ് ഇത് പറയുന്ന അതേ സമയത്ത് സ്വർഗത്തിലും ഇത് തന്നെയാണ് ചിന്താവിഷയമായിരുന്നതിന്റെ പ്രതീകമാവിടെ നമ്മളിവിടെ കാണുന്നത്. അതിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് അമർരൂപം മലയില് ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും പ്രതിനിധികൾ കടന്നു വന്ന് കർത്താവിനോട് ചേർന്ന് സംസാരിക്കുന്നത്. അവിടെ വായിക്കുന്നുണ്ട് അവന്റെ മുഖം തേജസ്സിന്റെ അനുഭവത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതിലേക്കൊന്ന് കടന്നു ചെല്ലുവാൻ തക്കോണമായിട്ട് നമുക്ക് സാധിക്കണം. എനിക്കും നിങ്ങൾക്കും വേണ്ടി നമുക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് കർത്താവ് മറുരൂപവരയുടെ തേജസ്കരണത്തിനായി കടന്നു പോയത് എന്ന് നമ്മൾ ഓർക്കണം. ഏതൊരവസ്ഥ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സ്വർഗത്തിലെ ഏതൊരവസ്ഥയായിരുന്നു അതേ അവസ്ഥ, അത് മനസ്സിലാക്കി തരികയാണ് നമുക്ക് ചെയ്യുന്നത്. ഇന്നത്തെ ആധുനികത്തിലെ തിരുമേനി കുറച്ചു മുമ്പ് പറഞ്ഞു കൂടാര പെരുന്നാളിനെ ഒക്കെയും അതിനെ ആചരിക്കുവാൻ്റെ വണ്ണം ചിലർ കാണിക്കുന്നതായ രീതികളെ കുറിച്ച്. ഇതിലെ എല്ലാ കാര്യങ്ങളും ആധുനികവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ആ ആധുനികവൽക്കരിക്കപ്പെട്ടതിന്റെ അനുഭവത്തിൽ നിന്ന് മാറി സ്വർഗത്തിലെ അനുഭവം എന്തെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു അനുഭവം നമ്മളിലുണ്ടാകണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങൾ വേണ്ടി നമുക്ക് വേണ്ടി ആണ് കർത്താവ് ക്രൂശിൽ മരിക്കുന്നത്. അതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു മഹത്തീകരണത്തിന്റെ അനുഭവമാണ് നമ്മളിവിടെ കാണുന്നത്. മേഘത്തിൽ നിന്ന് കേട്ട ശബ്ദം ഇവന് ചെവി കൊടുപ്പിൽ നിന്ന്, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുള്ള ശബ്ദമാണ്. ഈ ശബ്ദമാണ് ഇന്ന് തിരിച്ചറിയേണ്ടത്. ഞാനും നിങ്ങളും നമുക്ക് ഇതാണ് തിരിച്ചറിയാതെ പോകുന്നത്. ഇന്ന് ചെവി കൊടുക്കുന്നത് ആർക്ക് എന്നുള്ളത് നമുക്ക് അറിയില്ല. ആ ഒരു തലത്തിലേക്ക് പോയിരിക്കുന്നു. ഓരോ ദിവസവും നമ്മൾ കാണുന്നതായ അല്ലെങ്കിൽ കേൾക്കുന്നതായ വാർത്തകളൊക്കെ ഇതൊക്കെയാണ്. ദൈവത്തിന്റെ മകനോ അല്ലെ ദൈവത്തിന്റെ മകളോ ആയി ജീവിച്ചു വന്ന മക്കള് ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം ത്യജിച്ച് വേറൊരു അനുഭവത്തിലേക്ക് പോകുന്നത് കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ഒത്തിരി ഒത്തിരി വ്യസനം നമുക്കുണ്ടാകുന്നുണ്ട്, ഹൃദയവേദനകൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ദേഹോമയം ദൈവത്തിന്റെ അരുളപ്പാടാണ് ഇവന് ചെവി കൊടുക്കുക എന്ന്. ഈ പരിശുദ്ധമായ ദിവസത്തില് എനിക്ക് ഞാനും നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്ന വാക്യം ഇത് തന്നെയാണ്, ഇവന് ചെവി കൊടുക്കുക. ദൈവത്തിന് ചെവി കൊടുക്കുവാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ പറയുന്നുണ്ട്, ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ടുള്ളത് ഈ അന്ത്യകാലത്തെ പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. പണ്ട് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത സകലതും 3.5 വർഷക്കാലത്തെ തന്റെ പരസ്യവാ ശുശ്രൂഷയിലൂടെ കർത്താവ് എനിക്കും നിങ്ങൾക്കും വെളിപ്പെടുത്തി തന്നിരിക്കുക. ഇത് മനസ്സിലാക്കുവാൻ തക്കവണ്ണമായിട്ട് നമുക്ക് സാധിക്കണം. ഇതിലൂടെ കടന്നു പോകുവാൻ തക്കവണ്ണമായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും അത് സാധിക്കാതെ വരുന്നത് കൊണ്ടാണ് നമ്മള് ദൈവികമായ കാഴ്ചപ്പാടിൽ നിന്നൊക്കെയും മാറിപ്പോകുന്നത്. ദൈവം നൽകുന്ന സമയങ്ങളെ മനസ്സിലാക്കി അവനോട് കൂടെ ജീവിക്കാൻ തക്കവണ്ണം, അവന്റെ വാക്ക് കേൾക്കുവാൻ തക്കവണ്ണമായിട്ട് സാധിക്കണം. കൂടാര പെരുന്നാളിലേക്ക് വരുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടുന്നതായ ഏറ്റവും വലിയ അനുഭവം അതാണ്, അവന്റെ വാക്ക് ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം അല്പസമയം നൽകുക എന്നുള്ളത്. ആ കർത്താവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നതിനോടാണ് ഇന്ന് പലരും രക്ഷയെ കുറിച്ചും മറ്റു പദ്ധതിയെ കുറിച്ചും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ദൈവത്തിന്റെ വാക്ക് ശ്രദ്ധിക്കുന്നതിലൂടെയാണ് രക്ഷയായാലും നിത്യജീവിതത്തിലെ നമ്മൾ എവിടെയായിരിക്കുന്നുള്ളതിന്റെയൊക്കെ അനുഭവങ്ങൾ കടന്നു വരുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിനായി ചെവി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്, കർത്തവ്യമാണ്. ഇതിന് പകരം വെക്കാനായിട്ട് വേറൊന്നുമില്ല. ഇന്ന് മറ്റു പലതിനെയും നമ്മൾ കാണുന്നത് അതിനാകൃഷ്ടരായി നമ്മളൊക്കെയും പോകുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് ചെവി കൊടുക്കാതെ പോകുന്ന അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാകും, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ 3 സുവിശേഷങ്ങളിലും ഇതിന് ശേഷമുള്ള ഭാഗം ഒന്ന് വായിക്കുമ്പോൾ അവിടെ താഴെ 3 പേരാണ് കർത്താവിനോട്, ശിഷ്യന്മാര് 12 പേരിൽ 3 പേരാണ് കർത്താവിനോടൊപ്പം ഉണ്ടായിരുന്നത്. 9 പേര് താഴ്വാരത്തിലായിരുന്നു. അവരുടെ അടുത്ത് ചിലർ കടന്നു ചെന്നിട്ട് ചില കാര്യങ്ങൾ സാധിക്കാതെ വന്ന ഈ മൂന്ന് സുവിശേഷത്തിൽ ഇതിന്റെ അടുത്ത ഭാഗമായിട്ട് പറയുന്നുണ്ട്. ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ അനുഭവത്തിന് കോട്ടം തട്ടുമ്പോഴാണ് ആ ശിഷ്യന്മാർക്ക് അത് സംഭവിക്കാതെ പോകുന്നത്. അതിനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. വിശദമായതിനെ കുറിച്ച് അതിലേക്ക് പറയുവാൻ തക്ക ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഓർക്കുക, തമ്പുരാൻ കൂടെയുണ്ടെങ്കിൽ മാത്രമേ, അവന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നവന് മാത്രമേ ദൈവികമായ നന്മകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. ഇന്ന് ഭക്തന്മാർ ഒത്തിരിയുണ്ട്, പക്ഷേ ശിഷ്യന്മാരില്ല എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. ഭക്തിയുടെ പരിവേഷമായിട്ട് പലതിനെയും നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെയും ചെയ്യുന്നു. എന്നാൽ അതല്ല ദൈവത്തിന്റെ വചനത്തെ മനസ്സിലാക്കുവാനും അതിന്റെ ആഴമായ അനുഭവത്തിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണമായിട്ട് നമുക്ക് സാധിക്കണം. ഫിലിപ്പിയ ലേഖനം 3:21 പറയുന്നുണ്ട്, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. എന്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഇതാണ്, തന്റെ മഹത്വമുള്ള ശരീരത്തോട് ഒരു അനുരൂപമായി രൂപാന്തരപ്പെടുക എന്നുള്ളത്. ആ ഒരു വലിയൊരു അനുഭവത്തിനായിട്ട് ഈ ദിവസങ്ങളിലെ നമ്മുടെ പ്രാർത്ഥന നോമ്പ് ഇത് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൂടാരപ്പെടുന്നവന്റെ ആ വിശുദ്ധിയുടെ ആ നന്മയുടെ ആ ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.
കൂടാരപ്പെരുന്നാളിന്റെ പശ്ചാത്തലത്തിൽ സമവീക്ഷണ സുവിശേഷങ്ങളിലെല്ലാം ഒരേപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന തേജസ്കരണത്തിന്റെ വാക്യം എടുത്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ തേജസ്കരണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റവും ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിച്ചു. 3.5 വർഷം കൂടെ നടന്ന പത്രോസ് അപ്പോസ്തോലൻ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ആകർഷിച്ച സംഭവം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജീവിതത്തിലെ ക്രിസ്തു ചെയ്ത അനേക അത്ഭുതങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം കണ്ട ആളാണല്ലോ പത്രോസ് അപ്പോസ്തോലൻ. അതിലേറ്റവും കൂടുതൽ പത്രോസ് അപ്പോസ്തോലനെ ആകർഷിച്ച സംഭവം എന്ന് പറയുന്നത് ഏതെന്നറിയോ? ഈ അനുഭവം. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തോലൻ തന്റെ ലേഖനം, 2 ലേഖനം, പത്രോസ് അപ്പോസ്തോലന്റെ 2 പത്രോസ് 1 16 മുതലുള്ള വാക്യം നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ പറയുന്നത് യേശുക്രിസ്തുവിന്റെ എപ്പോഴും ഓർത്തുകൊള്ളുന്നു ഞാൻ ഉത്സാഹിക്കും. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത്. ജനങ്ങളോട് പറയുക എന്ന കാര്യ, യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ, അവന്റെ തേജസ്സിന്റെ സാക്ഷികളായിരിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്, അല്ലാതെ ആരെങ്കിലും പറഞ്ഞ കഥ കേട്ടുകൊണ്ട് പറയുന്ന ഒന്നും കാര്യമല്ല. എന്നിട്ടെന്താ പറയുന്നത്? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദമുണ്ടായത് കേട്ടു. താബോർ മലയിലെ അനുഭവത്തെ പറ്റി സുവിശേഷങ്ങളിൽ, 3 സുവിശേഷങ്ങളിൽ, സമവീക്ഷണ സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിന് പത്രോസ് അപ്പോസ്തോലൻ വീണ്ടും സാക്ഷിക്കുന്നതാണ് ലേഖനത്തിൽ. തന്റെ ജീവിതത്തെ മാറ്റിമറിച്ച, തന്റെ ജീവിതത്തെ മാറ്റിമറിച്ച വലിയ ഒരനുഭവമാണത്. അത് നമുക്കറിയാമല്ലോ, അവിടെ വെച്ച് ആ അനുഭവത്തിന്റെ, ആ തേജസ്സിന്റെ ആ അനുഭവം ഉണ്ടായി കഴിഞ്ഞപ്പം പറഞ്ഞു എനിക്ക് ഇവിടുന്ന് പോകാനേ വയ്യ, എനിക്ക് ഈ മലയിൽ നിന്ന് പോകാൻ വയ്യ, അതുകൊണ്ട് നമുക്ക് ഇവിടെ കൂടുതലുണ്ടാക്കി താമസിക്കാം, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു, പിന്നെ യേശുക്രിസ്തുവിനോടാണ് പറഞ്ഞതുകൊണ്ട് അത് ഇച്ചിരി ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. അല്ല, അടുത്ത് നിന്ന യോഹന്നാൻ ശ്ലീഹായോട് യാക്കോബിനോടാ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതി പറഞ്ഞേനെ, ഞാൻ വരുന്നില്ല, നിങ്ങൾ വിളിക്കൂ, ഞാൻ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞേനെ. കാര്യം അദ്ദേഹത്തെ സ്വാധീനിച്ച ഏറ്റവും വലിയ സംഭവം അതാണ്. അത് വളരെ ഹൃദയസ്പർക്കായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പത്രോസിന്റെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിൽ ഈ 16 മുതലുള്ള വാക്യത്തിൽ വളരെ ഹൃദയസ്പർക്കായിട്ടാണ് പറഞ്ഞത്. ഞാൻ നിർമ്മിത കഥകൾ വെച്ചോണ്ടെന്ന് തന്നെ പറയുന്നത്, ഞാൻ അതിന് സാക്ഷി, അവന്റെ തേജസ് ഞാൻ കണ്ടു, സ്വർഗം അവനെ മഹിമപ്പെടുത്തുന്നത് ഞാൻ കണ്ടു, സ്വർഗം മഹിമപ്പെടുത്തുന്നത് ഞാൻ കണ്ടു, അത് ഞാൻ വിശുദ്ധ പർവ്വതത്തിൽ വെച്ച് ഞാൻ അതിന് സാക്ഷിയായി. അങ്ങനെ സാക്ഷിയായതിന്റെ കാര്യമാണ്, അതിന്റെ സാക്ഷിയായ സംഗതിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അല്ലാതെ ആരെങ്കിലും പറഞ്ഞ കഥകളോ വായിച്ചു കേട്ട കഥകളോ ഇതൊന്നും പറയുന്ന കാര്യമല്ല. അങ്ങനെ പത്രോസ് അപ്പോസ്തോലന്റെ ജീവിതത്തെ, യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നമ്മളൊക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്തായിരിക്കും? ആ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവം, രോഗികളെ സൗഖ്യം കൊടുത്ത സംഭവം, ഇതൊക്കെയാണ് നമുക്ക് ഒരാളുടെ അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്കൊരു ഒരു ദൈവഭക്തി കൂടുള്ളൂ അല്ലേ. ഇങ്ങനെയുള്ള ഒരു അതിശയം നടക്കുന്നതില് അതിലെ ഒരു ദൈവഭക്തി നമുക്ക് കൂടണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഭക്തി കൂടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നടക്കുന്ന കാര്യങ്ങളും. പക്ഷെ അതിനൊക്കെ സാക്ഷിയായ ആളാണ്, ഇതെല്ലാം വിളമ്പാനം ചെയ്യുന്ന ആളല്ലേ. അഞ്ചപ്പം കൊണ്ട് ഇന്നലെ ഞാൻ ഒരു മെസ്സേജ് കണ്ടു, ഈ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവം പറഞ്ഞപ്പോഴേ 12 കൊട്ട തിരഞ്ഞെടുത്തു, 12 കൊട്ട ബാക്കി വന്ന് മിച്ചം വന്ന് എടുത്തു. പക്ഷെ വീഞ്ഞിനകത്ത് മിച്ചം വന്നായിട്ട് കാണുന്നില്ല. വീഞ്ഞ് വർദ്ധിപ്പിച്ചിട്ടേ വലിയ ജാർനാഥൊക്കെയാണല്ലോ നിറഞ്ഞ വീഞ്ഞിനകത്ത്, വലിയ ജാർനാഥ് ഉണ്ടാക്കിയാലേ പറയുന്നുള്ളൂ. അത് മിച്ചം വന്നതായിട്ട് പറയുന്നില്ലെന്ന് തമാശക്ക് വന്ന ഒരു സംഗതി ഞാൻ കണ്ടു. അത് ശരിയാ, അത് കുടിച്ചു തീർത്താണ്, അതിനെ പറ്റി തന്നെ പറയുന്നുണ്ടല്ലോ. വലിയ നമുക്കതൊക്കെയാണ് വലിയ അതിശയങ്ങളും വലിയ വിഷയങ്ങളും. പക്ഷെ പത്രോസ് അപ്പോസ്തോലൻ ഇതിനെല്ലാം സാക്ഷിയായിരിക്കുന്ന മനുഷ്യ, പത്രോസ് അപ്പോസ്തോലനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെ തനിക്ക് കിട്ടിയ വലിയ മാറ്റത്തിന്റെ കാരണം എന്ന് പറയുന്നത് താബോർ മലയിലെ അനുഭവം. അതുകൊണ്ട് താബോർ മലയിലെ അനുഭവം യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലെ വലിയ, ഇതേപോലെ ഒരു സംഭവം വേറെ നടക്കുന്നത് എവിടെയാണെന്നറിയാമോ? മാമോദീസ കേൾക്കുമ്പോ ജോർദാൻ നദിയിൽ നടക്കുന്നുണ്ട്. അത് താഴ്വാരത്തിലാണെങ്കിൽ ഇത് പർവ്വതത്തിലാണ്. അത് നടന്നത് താഴ്വാരത്തിലാണ്, വെള്ളത്തിലാണ്, താഴ്വാരത്തിലാണ്. ജോർദാൻ നദിയില താഴ്വാരത്തിലാണ് നടന്നതെങ്കിൽ ഇത് ഉയരങ്ങളിൽ, പർവ്വതങ്ങളിലാണ് നടക്കുന്നത്. വലിയ തേജസ്കരിക്കപ്പെട്ട തേജസ്സിന്റെ മേഘത്തിൽ ദൈവ തേജസ് പ്രത്യക്ഷപ്പെടുന്ന, ദൈവ തേജസ് വരുന്ന വലിയ അനുഭവം. അതാണ് പത്രോസിന്റെ ജീവിതത്തെ വലിയ സ്വാധീനിച്ച, അതിലൂടെയാണ്, അതാണ് ചേഞ്ച് എന്ന് പറയുന്നത്. ആ ഒരു ചേഞ്ചാണ് ക്രൈസ്തവ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ചേഞ്ച് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള മാറ്റമാണ്, ഒരു താഴ്ന്ന അവസ്ഥയിൽ നിന്നും ഉന്നത അവസ്ഥയിലായിരിക്കുന്ന ഒരു ദ ചേഞ്ച് ഓഫ് ദ പെർസ്പെക്റ്റീവ്. പത്രോസിന്റെ മുഴുവൻ പെർസ്പെക്റ്റീവും ചേഞ്ച് ആയി. ദൈവ തേജസിന്റെ ഈ വെളിപ്പെടുത്തൽ, നമുക്കറിയാമല്ലോ ഇത്, ഇതിനെ പറയുന്ന എപ്പിഫനി എന്നാണ് പറയുന്നത്. ഈ ഇത് ഈ മഹത്വ തേജസ് പ്രത്യക്ഷപ്പെട്ട മറ്റേതിന് ഏതാ മാമോദീസ സമയത്ത് അതിന് പറയും. അതുകൊണ്ട് അതിന് ആ പെരുന്നാൾ എന്ന് പറയുന്നത് എപ്പിഫനി പെരുന്നാളാണെന്നല്ല പറയുന്നത്, ദൈവ തേജസിന്റെ പ്രത്യക്ഷപ്പെടൽ. ന്യൂ ടെസ്റ്റമെന്റ് പഠിച്ചിരിക്കുന്ന ഈ അച്ഛന്മാർക്കറിയാം, രണ്ട് ടേംസ് അവർ പഠിച്ചിട്ടുണ്ട്, എപ്പിഫനിയും തെയോഫനിയും. ദൈവത്തിന്റെ പ്രത്യക്ഷപ്പെടലുണ്ട്, ദൈവ തേജസിന്റെ പ്രത്യക്ഷപ്പെടലുണ്ട്. ദൈവ തേജസിന്റെ പ്രത്യക്ഷപ്പെടലിനെയാണ് നമ്മൾ പറയുന്നത് എപ്പിഫനി എന്ന് പറയുന്നത്, ദൈവ തേജസിന്റെ പ്രത്യക്ഷപ്പെടൽ. ഇത് തെയോഫനി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രത്യക്ഷപ്പെടൽ, ദൈവം പ്രത്യക്ഷപ്പെടൽ. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം എന്ന് പറയുന്നത് ഒരു തെയോഫനിയ, ദൈവത്തിന്റെ പ്രത്യക്ഷപ്പെടലാണ്. ദൈവം തന്നെ പ്രത്യക്ഷപ്പെടുന്നു. അതുകൊണ്ട് അത് രണ്ട് വേദപുസ്തകത്തിലുള്ള രണ്ട് വേദശാസ്ത്ര ചിന്തകളാണ്. ക്രിസ്തുശാസ്ത്രം പഠിച്ചിരിക്കുന്നവർ പഠിക്കുന്ന രണ്ട് വേദശാസ്ത്ര ചിന്തകളാണ് ഈ തെയോഫനിയും എപ്പിഫനി. അതിലെ താബോർ മലയിലെയും ജോർദാൻ നദിയിലെയും അനുഭവം വേദപുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ട തേജസിന്റെ പ്രത്യക്ഷപ്പെടലിന്റെ അല്ലെങ്കിൽ എപ്പിഫനിയുടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് അനുഭവങ്ങളാണ്. പത്രോസ് അപ്പോസ്തോലന്റെ ജീവിതത്തെ മാറ്റിമറിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് ചെയ്ത് എനിക്കിവിടെ ഇരിക്കുന്നാൽ മതി, എനിക്കിവിടെ ഇരുന്നാൽ മതി എന്ന് പറയാൻ തക്കവണ്ണമുള്ള ഒരു ജീവിതാനുഭവത്തിലേക്ക്. സത്യത്തിൽ നമ്മുടെ ആരാധനയിലൊക്കെ സംബന്ധിക്കുമ്പോൾ, ഉദാശകളിലൊക്കെ സംബന്ധിക്കുമ്പോൾ, അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരാൻ തക്കവണ്ണമുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാവുന്നില്ലെങ്കിൽ നമ്മളിത് വെറും ചടങ്ങുകളിൽ സംബന്ധിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും അല്ലേ. വിശുദ്ധ കുർബാനയിലും ഇതിലും ഒക്കെ വരുമ്പോൾ ഈ പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യുന്ന ഒരനുഭവം, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുന്ന, ചിന്താഗതി മാറുന്ന, മനോവ്യാപാരങ്ങൾ മാറുന്ന, പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യുന്ന ഒരനുഭവത്തിലേക്ക് വരുന്ന, അതിനെയാണ് തേജസ്കരിക്കപ്പെടുന്ന അനുഭവം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു തേജസ്കരിക്കപ്പെടുന്ന അനുഭവത്തിന്റെ ഒരു 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 പാഠം നമ്മളെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഓഗസ്റ്റ് 6 മറ്റൊരു തരത്തിലും കൂടെ സഭയ്ക്ക് പ്രത്യേകതയാണ്. മലങ്കര സഭയുടെ ബാഹ്യ കേരള മിഷൻ പ്രവർത്തനങ്ങൾക്കൊക്കെ അതിന് തുടക്കം കുറിച്ച ഭാഗ്യസ്മരണാർഹനായ അലക്സിയോസ് മാർ തെയോദോസിയോസ് തിരുമേനിയുടെ ഓർമ്മ ദിവസം കൂടെയാണ്. ബസിനി ആശ്രമത്തിന്റെ സ്ഥാപകൻ, അതിന്റെ ബസിനി ആശ്രമ പ്രസ്ഥാനത്തിന്റെ അതിന്റെ ഫൗണ്ടർ എന്നൊക്കെ നിലയിൽ നമ്മൾ വാഴ്ത്തുന്ന, അല്ലെങ്കിൽ ബാഹ്യ കേരള സഭയുടെ, അല്ലെങ്കിൽ സഭയുടെ ഇക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങളുടെ തന്നെ ഇക്യുമെനിക്കൽ കാഴ്ചപ്പാടുകൾക്ക് തന്നെ ഒരു ഡിഫൈൻ ചെയ്ത് നൽകിയ ഒരു പിതാവിന്റെ ഓർമ്മ കൂടിയാണ്. ബസ്നയിലെ മറ്റു രണ്ട് പിതാക്കന്മാരെയും ഒന്നിച്ച് അവരുടെ സംയുക്ത പെരുന്നാൾ ഓഗസ്റ്റ് 6 അവിടെ കൊണ്ടാടുകയാണ്. ആ പിതാക്കന്മാരുടെ ഓർമ്മ ദിവസം കൂടിയാണിത്. മറുപ പെരുന്നാളിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലും ദൈവ തേജസ് അനുഭവിച്ച കാഴ്ചപ്പാടുകളും മനോ വ്യാപാരങ്ങളും ഒക്കെ മാറി ദൈവീയരായി തീരുവാൻ തക്കവണ്ണം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സന്തോഷം അറിയിക്കും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതുമായിരിക്കും. ഞാൻ ഇന്ന് നാട്ടിലേക്ക് പോവുകയാണ്. സിനഡ് ഓഗസ്റ്റ് മാസത്തെ സിനഡിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി നാട്ടിലേക്ക് പോവുകയാണ്. അടുത്ത തിങ്കളാഴ്ച സിനഡ് തുടങ്ങുകയാണ്. ഒരാഴ്ച നിൽക്കുന്ന സിനഡിൽ സംബന്ധിക്കും. 23 തിരിച്ചു വരും. അപ്പോൾ ഒരു രണ്ടാഴ്ചകളിൽ ഞാൻ ഉണ്ടാവത്തില്ലെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും അച്ഛന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒക്കെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. പ്രത്യേകിച്ച് പേര് തന്നിട്ടുള്ളവരുടെ പേര് വായിക്കുന്നു. ഈ വെള്ളിയാഴ്ച സർജറിക്കായിട്ട് ഒരുങ്ങുന്ന ഡാർലിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മൾ ദിനംതോറും പ്രാർത്ഥിക്കാനുള്ള ഡാനിയൽ ട്രീറ്റ്മെന്റ് തുടരുന്നു. കൂടുതൽ സൗഖ്യം പ്രാപിപ്പാൻ തക്കവണ്ണം ഡാനിയൽ എന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ രാജൻ വളരെ പ്രയാസത്തിൽ കഴിയുന്നു, സിറോസിസ് ആയിട്ട്. പ്രത്യേകിച്ച് രാജന് വേണ്ടി പ്രാർത്ഥിക്കാം. ദിനംതോറും നമ്മൾ ഓർക്കാറുള്ള അശ്വിൻ, രൂപിൻ, അതോടൊപ്പം തന്നെ വിസ്മയ എന്ന കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. ബ്ലഡ് ക്യാൻസർ ഉള്ള വിസ്മയക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. റോബിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ അറിവിലും പരിചയത്തിലും പെട്ട, അതോടൊപ്പം തന്നെ നാട്ടിൽ ട്രീറ്റ്മെന്റിൽ കഴിയുന്ന വർഗീസ് മാത്യു അച്ഛൻ എന്നിവരെ, വർഗീസ് ജോർജ് അച്ഛൻ, ശങ്കരത്തിലച്ഛൻ, യോഹനാൻ ശങ്കരത്തിലച്ഛൻ എന്നിവരെ പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതിനു മുൻപായിട്ട് മറപ്രേമിന്റെ ഗോവൂസോ, സുവിശേഷ ഗീതങ്ങളിലെ അവസാന ഭാഗത്ത് കാണുന്നതായ പ്രേമിന്റെ ഗോവൂസോ, എന്നോട് യോനെ നീ എന്നെ കൺമണി പോൽ കാത്തിയിടണമേ എന്ന് തുടങ്ങി കണ്ണുകളെ നീ കാക്കണമേ.
ജ്ഞാനികളിൽ ജ്ഞാനിയായ സലോമോൻ തന്റെ ജ്ഞാനപുസ്തകത്തിൽ ഓർമ്മിപ്പിച്ച ഒരു വാക്യം, നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം, നിന്റെ പ്രത്യാശയ്ക്കൊരിക്കലും ഭംഗം വരികയുമില്ല. ദൈവമായ കർത്താവെ, ആത്മശരീര മനസ്സുകളുടെ വിശുദ്ധിക്കായി ഈ ആഴ്ചയിലെ ബുധനാഴ്ച പ്രഭാതത്തിലും ഞങ്ങൾക്ക് വിവിധ സ്ഥലങ്ങളിൽ ഒരുമിച്ചു കൂടുവാൻ വലിയവനായ ദൈവം ഞങ്ങൾക്ക് സാവകാശവും ഞങ്ങൾക്ക് ആരോഗ്യവും പ്രാർത്ഥിപ്പാനുള്ള സന്നദ്ധതയും നൽകി ഞങ്ങളെ കൂട്ടിവരുത്തിയതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കും പരിശുദ്ധാത്മാ ബലത്തിനും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ സംഘം ഇതിൽ സംബന്ധിക്കുന്നവരോടൊപ്പം തന്നെ ഇതിൽ സംബന്ധിപ്പാൻ ആഗ്രഹിച്ചവരെ, അതിന് കഴിയാതെ പോയവരെ, പ്രാർത്ഥനാ വിഷയത്തിൽ ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരെ ദൈവ സാന്നിധ്യ ബോധത്തിൽ സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അപ്രകാരം ഞങ്ങളുടെ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ, വേദ പുസ്തക പാരായണത്തിൽ, ഞങ്ങളുടെ കീർത്തനങ്ങളിൽ, പ്രാർത്ഥനകളിൽ, സ്തോത്രങ്ങളിൽ, വേദപുസ്തക പരിജ്ഞാനം ഉൾക്കൊള്ളുന്ന വേളകളിൽ ഞങ്ങൾക്ക് ലഭിച്ച ദിവ്യമായ ശക്തികൾക്കായി അങ്ങേ സ്തുതിക്കുന്നു. ദൈവം തമ്പുരാനെ, ഞങ്ങളുടെ സഭയും ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധ പിതാവിനെയും എല്ലാ മേലധ്യസ്ഥന്മാരെയും ദൈവാനുഗ്രഹത്തിൽ കർത്താവ് നയിക്കണമേ. ഞങ്ങൾക്ക് നന്മകൾ പകർന്നു തരുവാൻ തക്കവണ്ണം അനുഗ്രഹീതമായ കൃപകൾ സമൃദ്ധമായി അതാത് സന്ദർഭങ്ങൾ അവർക്ക് നൽകണമേ. അവരുടെ യാത്രകളിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ നന്മ എപ്പോഴും നിഴലിക്കാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമേ. പ്രത്യേകിച്ച് നടക്കുവാനിരിക്കുന്ന സുന്നഗദോസ് ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കാൻ ദൈവം സഹായിക്കണമേ. വിശ്വാസ സമൂഹത്തിന്റെ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ വളർച്ചയ്ക്കും മുഖാന്തരമാകുന്ന നല്ല കാര്യങ്ങൾ അതിലുരുത്തിരിയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിടെയാക്കണമേ. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളെ അവിടുന്ന് വാഴ്ത്തണമേ. ദൈവമേ, ശുദ്ധിമതിയായ മാതാവിന്റെ മധ്യസ്ഥതയിൽ ആരംഭം കുറിച്ച നോമ്പ് വിശുദ്ധിയോടും വ്രതാനുഷ്ഠാനത്തോടും പൂർത്തീകരിപ്പാൻ ഞങ്ങൾക്കിടയാകണമേ. പ്രത്യേകിച്ച് ഇന്ന് കേട്ടതായ തിരുവചനത്തിൽ ഉൾക്കൊണ്ടതായ ദൈവികമായ കൃപ പ്രാപിപ്പാൻ പത്രോസിനും യാക്കോബിനും യോഹന്നാനും ദൈവം തമ്പുരാൻ ഒരുക്കിയ അനുഭവം പോലെ ഞങ്ങൾ ഇന്ന് ഈ പ്രാർത്ഥനാ യോഗത്തിൽ സംബന്ധിക്കുമ്പോൾ പത്രോസ് ഉൾക്കൊണ്ടതായ പരിജ്ഞാനം വെളിപ്പെടുത്തിയതുപോലെ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നത് ഈ കൃപയിലായിരിക്കുന്നത് ഏറെ നല്ലത്. അതിൽ തികയുവാൻ ഞങ്ങൾക്ക് കൃപയും അനുഗ്രഹങ്ങളും ബലവും നൽകണമേ എന്നുള്ള ഒരു തീരുമാനത്തോടുകൂടി ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് മാറ്റപ്പെടുവാനിടയാക്കണമേ. ദൈവമേ, ഈ ഭദ്രാസനത്തിനായി പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായി അനേക കാര്യങ്ങൾ വളരുവാൻ വളരെ വെമ്പൽ കൊള്ളുന്നു. ആ കാര്യങ്ങളിലൊക്കെ ആവശ്യമായ ദൈവകൃപ ലഭിക്കാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഇടയത്വം നൽകുന്ന മഹാപുരോഹിതന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുമേനിയുടെ പ്രവർത്തനങ്ങളിലൊക്കെ ദൈവാത്മാവിന്റെ സ്വർഗീയമായ കൃപകളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും അനുഭവിപ്പാൻ ദൈവം സഹായിക്കണമേ. കൂട്ടായ പ്രവർത്തനത്തിലൂടെ അതിന്റെ എല്ലാ തലങ്ങളിലും അഭിവൃദ്ധിയും പുരോഗതിയും വളർച്ചയും ഉണ്ടാകുവാൻ അത് ദേശത്തിനും ഇവിടെ പാർക്കുന്ന എല്ലാ മക്കൾക്കും നാനാജാതി മതസ്ഥർക്കും അതിന്റെ നന്മ ലഭിക്കാനും ഇടയാക്കണമേ. ഈ ഭദ്രാസനത്തിലെയും അതിനോട് ചേർന്നുള്ള എല്ലാ പ്രവർത്തന മേഖലകളിലെയും ദേവാലയങ്ങൾക്കായി അഭിഷിക്തന്മാർക്കായും പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളാന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ എല്ലാ ഇടവകയും. ദൈവസാന്നിധ്യബോധത്തിൽ കുടാരപ്പെരുന്നാളിൽ ലഭിക്കപ്പെട്ട ദൈവതേജസ്സിന്റെ മഹാത്മ്യത്തിന്റെ അനുഭവമായി വിശുദ്ധ ബലികളും കൂദാശകളും മാറ്റപ്പെടണമേ. കാരുണ്യവാനായ കർത്താവേ, ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ കുടുംബസ്ഥരെയും സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും വേണ്ടി സമർപ്പിക്കുന്നു. അവരുടെ പ്രവർത്തന മേഖലകളിൽ ആയുസ്സും ആരോഗ്യവും ബലപ്പെട്ട് ജീവിപ്പാൻ ഭാഗ്യം നൽകണമേ. യുവാക്കന്മാരെയും യുവതികളെയും ദൈവാശ്രയ ബോധത്തിൽ നിന്ന് തെറ്റിപ്പോകാതെ ഇരിപ്പാൻ നന്മകളാലും ദൈവകൃപയാലും നിറയ്ക്കണമേ. സ്വർഗീയനായ ദൈവമേ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പരീക്ഷകളുടെ കാലഘട്ടം ഒക്കെ പിന്നിട്ട് ഒരു വിശ്രമകാലം ആസ്വദിക്കുകയും പുതിയ അധ്യയന വർഷത്തിന് വേണ്ടി ഒരുക്കപ്പെടുമ്പോൾ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ നൽകിയ ദൈവജ്ഞാനം അവരിൽ കുറയാതെ ഇരിപ്പാൻ ദൈവമിടയാക്കണമേ. നല്ല കൂട്ടുകാരെയും നല്ല ഗുരുക്കന്മാരെയും നല്ല പഠന സൗകര്യങ്ങളും ഒരുക്കി കഴിയുമ്പോൾ ദൈവത്തെയും മാതാപിതാക്കളെയും സഭയും മറക്കാതെ അതിനോട് ചേർന്ന് ജീവിപ്പാനുള്ള ഭാഗ്യം അവർക്ക് നൽകണമേ. ശിശുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബാലാരിഷ്ടതകൾ നമുക്ക് വിട്ടുനിൽപ്പാൻ ദൈവമിടയാക്കണമേ. ഞങ്ങളെ വഴി നടത്തിയ പൂർവികരായി വിശ്രമ ജീവിതം നയിക്കുന്നവർ, രോഗികളായിരിക്കുന്നവർ, പ്രായാധിക്യത്താൽ ബലം കുറഞ്ഞവർ എല്ലാവരും ഞങ്ങൾക്ക് നൽകി തന്ന വലിയ അനുഭവങ്ങൾ അതവരുടെ ഓർമ്മപഥത്തിൽ സൂക്ഷിക്കുന്നതോടൊപ്പം ഞങ്ങൾ തിരികെ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണെന്നുള്ള ബോധ്യവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ വഴി നടത്തി കടന്നു പോയ എല്ലാ പൂർവികരെയും വാങ്ങിപ്പോയവരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ദൈവമേ, ഇന്ന് പ്രത്യേകമായി പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്ന രോഗികളായിരിക്കുന്ന വൈദിക സഹോദരങ്ങൾക്കായി അപേക്ഷിക്കുന്നു. അവരുടെ ജീവിതത്തിലൂടെ ദൈവകൃപ അനേകർക്ക് പകർന്നു കൊടുക്കുവാൻ ദൈവം സഹായിച്ചു. ആ നന്മകളെ പ്രതി അവരുടെ രോഗത്തെ ദൈവം നമ്പുരാൻ തൊട്ട് സൗഖ്യമാക്കണമേ. വീണ്ടും ഇടയത്ത ശുശ്രൂഷയിൽ ഭംഗിയായി വർത്തിക്കുവാൻ അവർക്ക് ആരോഗ്യവും ബലവും നൽകണമേ. വിവിധ ചികിത്സകൾക്കായി ഹോസ്പിറ്റലുകളിൽ അതോടൊപ്പം ഭവനങ്ങളിലുമൊക്കെ ആയിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ സമർപ്പിക്കപ്പെട്ടവരെയും ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന രോഗികളെയും പ്രത്യേകമായ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ദൈവം തമ്പുരാനെ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല എന്നുള്ള ബോധത്താൽ അങ്ങയുടെ കരം അവരുടെ മേൽ വെച്ച് അവരെ ആശീർവദിക്കുകയും കഴിക്കുന്ന ഔഷധങ്ങളിലൂടെ ദൈവകൃപ നിരന്തരമായി അവർക്ക് ലഭ്യമാകുവാനും ദൈവം ഇടയാക്കണമേ. സ്വർഗീയനായ കർത്താവെ, ഇന്ന് ഈ ശബ്ദം വിവിധ മാധ്യമങ്ങളിലൂടെ കേട്ടതായ എല്ലാ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും അവരുടെ പ്രവർത്തന മേഖലകൾക്കും നന്മ ലഭിക്കാനുള്ള ശക്തി കുറഞ്ഞു പോകരുതേ. വീണ്ടും വരുന്ന ആഴ്ചയിലും ഞങ്ങൾക്ക് സന്തോഷത്തോടു കൂടി കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യം തരണമേ. ദൈവകൃപ ഞങ്ങളിലൊക്കെ വ്യാപരിക്കണമേ. ഞങ്ങളുടെ കുറവുകൾ ബലഹീനതകൾ ഒക്കെ ദൈവം തമ്മിൽ ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് കഴിഞ്ഞ പകൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വലിയ അപകടത്തിൽ നിന്നും ഒരു സംഘത്തെ ദൈവം തമ്പുരാൻ തന്റെ കരങ്ങളിൽ താങ്ങിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്നും നാളെയുമായിട്ടൊക്കെ യാത്ര ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് തിരുമനസ് ഇന്ന് നാട്ടിലേക്ക് യാത്രയാകുന്നു. ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടാകണമേ. അപകടങ്ങൾ കാത്ത് സംരക്ഷിക്കണമേ. ദൈവം തമ്പുരാന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. സ്വസ്ഥമായി എത്തിച്ചേരുവാനുള്ള ഭാഗ്യം കൊടുക്കണമേ. വിവിധ കാര്യങ്ങൾ വ്യാപരിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നടത്തണമേ, ആശീർവദിക്കണമേ. ഇന്ന് വചനം സംസാരിച്ച അഭിഷിക്തന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കൂടുതൽ നിറവോടെ സംസാരിക്കാനുള്ള ഭാഗ്യം കർത്താവ് തുടർന്ന് നൽകണമേ. കർത്താവെ, നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇന്നും എന്നാളും കരയേറ്റുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സംബന്ധവും ആവാസവും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് സംബന്ധിച്ചിരിക്കുന്നു മക്കളെല്ലാവരോടുകൂടി ഇവിടെ എല്ലാ പ്രാർത്ഥനകളോടും വ്യാജനങ്ങളോടും കൂടി പ്രത്യേകമായിട്ട് ഇന്ന് പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്നതും ഭവനങ്ങളിലും ആശുപത്രികളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും കൂടിയും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കും. അറാകണമേ.
ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് പ്രാർത്ഥനാപൂർവമായ സാന്നിധ്യവും നേതൃത്വവും നൽകുന്ന അഭിവന്യ തിരുമേനിയോടുള്ള പ്രത്യേകമായി ദോഷം അറിയിക്കട്ടെ. യാത്രയിൽ ദൈവ കൃപ കൂടെ ഇരുന്ന് അനുഗ്രഹരമായി മടങ്ങി വരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി തിരുമേനിയെ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കട്ടെ. ഇന്ന് ഈ അരമനയിലും വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹത്തോടുള്ള നന്ദി അറിയിക്കട്ടെ. ഇന്ന് പ്രത്യേകമായിട്ട് നമ്മളോട് ദൈവവചനം സംസാരിച്ച ബഹുമാനപ്പെട്ട ഷിബു കെ ബേബി അച്ഛനുള്ള സ്ഥിരമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്ന അച്ഛൻ്റെ തുടർന്നുള്ളതായി ഇവിടുത്തെ ജീവിതവും കൂടുതൽ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വേദപുസ്തകം വായിച്ച പ്രീതി അലക്സാണ്ടർ, റെക്കോർഡിംഗ് ചെയ്യുന്ന മനോജ് മാത്യു, ഇതിന്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന രാജൻ ജോസഫ് എന്നിവരോടും സ്ഥിരമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. വീണ്ടും അടുത്ത ബുധനാഴ്ച നമുക്ക് ഒന്നുചേരാം. തുടർന്നുള്ളതായ നോമ്പിന്റെ ദിനങ്ങളും അനുഗ്രഹരമായി കൊണ്ടാടുവാൻ തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.